ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാവാകിയ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും സ്തോത്രവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നാം പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. എല്ലാവരും തലയിട വണക്കാം. മഹാപരിശുദ്ധമുള്ള പരമപിതാവേ, സ്തോത്രം. തിരുമേനിയ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വന്തം പിതാവും സ്വന്തം രക്ഷിതാവും ഞങ്ങളുടെ സ്വന്തം സഹായരുമായി നീ ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഈ താഴ്ന്ന ലോകത്തിൽ തന്നെത്താനെ താഴ്ത്തി അടിമയുടെ രൂപമെടുത്ത് വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. കാലം തികഞ്ഞപ്പോൾ സ്ത്രീയിൽ ജനിച്ചവനും ന്യായപ്രമാണത്തിന് ഉൾപ്പെട്ടവരുമാകിയ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അയച്ചു തന്നതിനായിട്ട് സ്തോത്രം. പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പൊന്നുപിതാവേ, അവൻ മുഖാന്തരം ജീവനും ദൈവഭക്തിയും വേണ്ടി എല്ലാവറ്റെയും നീ നൽകി തന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾ നശിച്ചു പോകാതെ വണ്ണം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇനി ഞങ്ങളെ നടത്തുവാൻ നീ ശക്തനായതുകൊണ്ട് സ്തോത്രം. ആത്മരക്ഷ തന്നല്ലോ. തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയങ്ങളായി ഞങ്ങളെ മാറ്റിയതിനായിട്ട് സ്തോത്രം. ആ തലയിലുള്ള ജ്ഞാനവും അഭിഷേകവും ദൈവമേനിൻ്റെ ശരീരമാകിയ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സഭയെ ഒരുക്കുവാൻ പരിശുദ്ധ ആത്മാവിന് നൽകിയല്ലോ, അതിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധ ആത്മാവേ, ഇന്ന് രാത്രി തൻ്റെ പുത്രൻ മുഖാന്തരം നീ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ മത്തിൽ പ്രത്യക്ഷമായി വെളിപ്പെടേണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ, നിന്നോട് പറ്റിച്ചേരുവാൻ, നിന്നോട് എടുത്തുകൊള്ളപ്പെടുവാൻ ദൈവമേ സന്നിധരായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒന്നുപോലെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുവെളുത്തിൽ എഴുതപ്പെട്ട ഓരോ വാക്കുകൊണ്ടും മനുഷ്യൻ ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന നിന്റെ വാക്കുകളാൽ ഇന്ന് ഞങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ, അത് സമർത്ഥിയാകുവാൻ നീ ഞങ്ങളെ സമർത്ഥിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറയുന്ന മഴയും പൊന്നുപിതാവേ സ്തോത്രം, മഞ്ഞും ഭൂമിയെ നനച്ച് വിതയ്ക്കുന്നവന് വിതയും പക്ഷിപ്പാൻ ആകാരവും കൊടുക്കുന്നത് പോലെ കർത്താവേ നിന്റെ വചനം ഞങ്ങളുടെ മധ്യയിൽ അയച്ചു തരണമേ. അത് ഒന്നിനു പതിനൂറുമായി ഫലം തരുവാൻ തക്കവണ്ണം ഹൃദയമാകിയ നിലങ്ങളെ ഇന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പേദിയും തൂസിയും എല്ലാരാലും തുടയ്ത്തു പോടുന്ന അളുക്കെ പോലെ കാണപ്പെടുന്ന എളിയവനെയും താഴ്ത്തി തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് സംസാരിക്കണം. ആവിയാത്മ ശരീരങ്ങളെ ആട്കൊള്ളണം. തുഷ്ടം ഒന്നിലും പ്രവർത്തിച്ച് നഷ്ടമുണ്ടാക്കുവാൻ ഇടയാകരുതേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കരുണയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചതായ തിരുവെളുത്തിൽ എഴുതപ്പെട്ടിരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ പുരോഹിതത്തിനെ കുറിച്ച് എനിക്ക് പറയുവാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. രണ്ട് തെസലോനിക്കൽ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അടുത്ത് ആദ്യമേ വിശ്വാസ ത്യാഗമാ ദ്രോഹമെന്ന എൻ്റെ ബൈബിളിൽ വിശ്വാസ ദ്രോഹം ആദ്യം സംഭവിക്കുകയും നാശയോഗ്യൻ പ്രത്യക്ഷപ്പെട്ടില്ലാതെ ആ ദിവസം വരത്തുമില്ല. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവനോട് കൂടെ നാം ചേർക്കപ്പെടുന്ന വിധത്തെയും കുറിച്ച് ഒരുവൻ നിങ്ങളോട് പറയുമ്പോൾ എന്തു ചെയ്യരുത്? വേഗം ഇളകിപ്പോകരുത്. ഞങ്ങളിടത്തിൽ നിന്ന് വന്നതായിട്ട് തോന്നുന്ന ഒരു ലേഖനത്തിലാവത്, ഒരു തൂതൻ മുഖാന്തരമാകലും അല്ലെങ്കിൽ ഒരു പ്രസംഗങ്ങളിൽ മൂലമെങ്കിലും இப்பிரகாரம் வந்தால் நீங்கள் உடனே என்ன செய்யறது? பதறி போகிறது. என்னால் வளர வெக்தமாயிட்டு அப்போஸ்தலனாகிய பவுலோஸ் தெசலோனிக்கே சபைக்கு எழுதும்போ வளர தெளிவுபடுத்தி எழுதியிருக்கணும். எந்தான்னு அறியாமோ, ஆத்தியம் விசுவாச துரோகம் ஈ பூமியில் சம்பவிக்கணும். இன்ன சம்பவிச்சு கொண்டிருக்கிறோம் இல்லையோ? அல்லேலூயா. சொர்க்கராஜ்யம் வார்த்தையில் பறையும் சக்தியில் இல்ல. அல்லேலூயா. சொர்க்கராஜ்யத்தின் மதுர வாக்குகள் உண்டு. சொர்க்கராஜ்யத்தின் ஏற்ற அனுபவம் பரிசோதிச்சால் காணப்படத்தில்ல. அதான் விசுவாச துரோகம் ஆத்தியம் சம்பவிச்சு அடுத்தது நாச யோக்கியன் பிரத்யட்சமாகணும். நாச யோக்கியனை குறித்து ஒரு கிளாஸ் எடுத்தாலே மனசிலாக்க பற்றத்துள்ள. அவன் இன்று சபைகளில் பரிபூர்ணமாயிட்டு பிரவர்த்திச்சு கொண்டு அவன் வேலையை அந்த ரங்கத்தில் அண்டர் கிரவுண்டில் அவன் தகச்சு கொண்டிருக்கின்ற காலம். இயேசு தெய்வமாகவும் மனுஷனாகவும் இருந்தது போல, 30 கொல்லம் இயேசு மறைஞ்சிருந்தது போல, இ நாச யோக்கியனும் இன்று எந்த செய்யணும்? மறைஞ்சிருந்து அவன் பிரவர்த்தி செய்து கொண்டிருக்கிறது. அவன் ஒரு தவசம் வெளிப்படும். அல்லேலூயா, அல்லேலூயா. அதுகொண்டு ஆரும் நீங்களை எந்த செய்யறது? சதிக்கிறது. காரணம், கர்த்தாவோடு பிரத்யட்சப்படும்போ அவனோடு நீங்கள் சேர்க்கப்படுவதன் ஏற்ற ஒழுக்கத்தோடு ஆயத்தத்தோடு தகுதியோடு காணப்பட்டு கொண்டிருக்கிறோம். அல்லேலூயா, அல்லேலூயா. அதான் இவட நம்ம விஷயம். அப்போ அதனை குறித்து எந்த பண்ணிருக்கிறது? வளர சூட்சிச்சிருக்கணுமே. தீத்தோஸ் 2 12 13 வாக்கியம் வாய்க்கும்போ தீத்தோஸ் கொண்டு இன்னும் வளர தெளிவாய்ட்டு பண்ணிருக்கணும். தீத்தோஸ் 2:12-13 வாக்கியம். நாம் பாக்கியகரமாய பிரத்யாச. அதிண்ட சேஷம் இங்கே ஒரு மீட்டிங் ஒன்றும் இருக்கத்தில் கேட்டோ. அல்லேலூயா. கமிட்டி மீட்டிங்கும் பவனயோகமும் கன்வென்ஷனும் குருசேடும் மிராக்கிள் மினிஸ்ட்ரி ஒன்றும் இவட கிடத்தில் காணத்தில். அல்லேலூயா. காரணம் எந்தா? அவனு அவன் ஜனத்தின் பாக்கியகரமாய ஒரு திவசம் அடுத்திருக்கணும். மகா தெய்வமும், அதான் மகா தெய்வம். அப்ப இயேசு கிறிஸ்து ஆரா? மகா தெய்வம். பிதா புத்திரன் பரிசுத்த ஆத்மாவு வளர தெளிவாயிட்டு வெளிப்படுத்தான். பிதாவின ஒருக்காலும் ஒருவனும் காணாம பற்றதில்ல. நல்லா சிரத்திச்சோழணும். பிதாவினை ஒருக்கலும் ஒருவனும் காணாம பற்றத்தில்ல. அதுன்னு வேதபுஸ்தகம் வாய்க்கும்போ சப்தம் அல்லங்க வார்த்தை அல்லங்க வஜனம் பிதாவிட அனுபவம் இதான். பிதாவினை எவனெங்கிலும் காணணுமெங்கில், பிதாவினை ஆரங்கிலும் கண்டெங்கில், அல்லங்க பிதாவினை ஆரங்கிலும் வெளிப்படணுமெங்கில், இயேசு கிறிஸ்துவில் அல்லாத பிதாவு வெளிப்பட்டுள்ள. அல்லேலூயா, அல்லேலூயா. எப்ரேய லேகனை வாய்க்கும்போ அவன் அவன் மகிமையுட தற்சொரூபம் அவன் சொந்த ரூபம் கிறிஸ்துவானு வெளிப்படுத்தி இருக்கிறது. அப்போ பிதாவின் ரூபம் இல்லாத தெய்வத்தின் தற்சொரூபம் சொந்த ரூபம் கிறிஸ்து. நல்ல மனசிலாக்கணும். ஆ கிறிஸ்து இ பூமியில் ஒரு சிசு ஆயிட்டு பரிசுத்த ஆத்மாவில் வெளிப்பட்டது கொண்டு அவன் பிதாவில் நின்று தாழ்ந்தவன். மனசிலாயோ? மனசிலாயோ? நம்மளை ரட்சிக்குவான், நம்மளை வீண்டெடுப்பான். நமக்கு வேண்டி அவன் தன்னை தாழ்த்தி இ பூமியில் வந்தது கொண்டு அவன் பிதாவின் ஒரு ஸ்டெப் தாழ்ந்தவனாய். அது கொண்டா எந்த பிதாவின் இஷ்டம் செய்யணும். என்ன என்ன அயச்ச பிதா என்னிலும் வலியவன், നമുക്ക് മാതിരിക്ക് വേണ്ടി കർത്താവ് ഇതെല്ലാം എന്ത് ചെയ്തു? കാട്ടി തന്നു. അതിന് പഴയ നിയമം മുതൽ ആദാമിന് സൃഷ്ടിച്ചത് മുതൽ മോശയ്ക്ക് പ്രത്യക്ഷമായത് ഓരോ കാര്യവും ചെയ്തത് യേശു ക്രിസ്തുവാണ്. അതിന് വളരെ വ്യക്തമായിട്ട് തെളിവ് തരാം. ഉൽപ്പത്തി മുതൽ തെളിവുണ്ട്. അപ്പോൾ ഈ ദൈവം എന്ത് ചെയ്തോ, ഇവിടെ വന്ന് വേല തികച്ച് പിതാവിന്റെ അടുക്ക പോയി വലതുവശം ഇരിക്കുന്നു എന്ന് പറയുന്നത് പിതാവിന്റെ അടുത്ത സ്ഥാനം എന്നുള്ളതിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. അവനങ്ങനെ പിതാവിന്റെ സിംഹാസനത്തിൽ ഒരു രൂപമില്ല കേട്ടോ. അല്ലേലൂയ, അല്ലേലൂയ, മനസ്സിലായ? പിതാവിന്റെ അടുക്ക പോയ ഒരു രൂപം നീ കാണാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന പുത്രൻ വെളിപ്പാടിൽ വരുമ്പോൾ കുഞ്ഞാട്ടിന്റെ കല്യാണം നടക്കും. സ്വർഗരാജ്യത്തിൽ ആരായിരിക്കുന്നത്? ആരായിരിക്കുന്നത്? പുത്രൻ മാത്രമേ, കുഞ്ഞാട് വിളക്ക്. അല്ലേലൂയ. അവന്റെ കാന്തയുമായിട്ടിരിക്കുന്നത് ഏകൻ, ഏക സത്യ ദൈവം. 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം യോഹന്നാൻ, ഏക സത്യ ദൈവമാകിയ നിന്നെയും നീ അയച്ച പുത്രനെ അറിയുന്നത് തന്നെ നിത്യ ജീവൻ. അല്ലേലൂയ. അടുത്ത് ഈ മലയാള വേദപുസ്തകത്തെ പിശാസ് ഭയങ്കരമാ വഞ്ചിച്ചു കേട്ടോ. അനേക വിഷയങ്ങൾ ഈ മലയാള വേദപുസ്തകത്തിൽ തർജ്ജുമയിൽ വിട്ടുപോയി. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കിങ് ജെയിംസ് വെർഷൻ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ. അവിടെ പറഞ്ഞിരിക്കുന്നു വാർത്ത. അടുത്ത് ആത്മാവ് ഉണ്ടോ? 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ 3 in 1 എന്ന് എഴുതിയിരിക്കുന്നു. പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, 3 1 എന്ന് ഉണ്ടോ ഇല്ലയോ? ആ കണ്ടോ? അല്ലേലൂയ, അല്ലേലൂയ, മനസ്സിലായ? അപ്പൊ ഈ മൂവരും എന്താണ്? ഒന്നാണ്. അപ്പൊ ക്രിസ്തുവ കാണുന്നവൻ പിതാവ്. അതുകൊണ്ട് ഫിലിപ്പ് ചോദിച്ച് പിതാവ് ഒന്ന് എനിക്ക് കാണിച്ചാ മതി. അപ്പൊ കർത്താവ് ചോദിച്ചു, ഫിലിപ്പുവേ, ഞാൻ ഇത്ര കാലം ഇരുന്നിട്ടും നിനക്കിത് മനസ്സിലായില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. മനസ്സിലായോ? അപ്പോ ഇവനെ ഇന്ന് കാണാത്തവൻ ഇനിയവൻ വരുമ്പോൾ ഇവനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവൻ വഞ്ചിക്കപ്പെട്ടു പോകും. മനസ്സിലായോ? അതിനുവേണ്ടിയാ ഞാൻ ഇപ്പോ യേശുവിനെ, നീ ഇന്ന് രക്ഷിതാവായി, പാപ പരിഹാരിയായി, നമ്മുടെ രോഗ സൗഖ്യ നായകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, അല്ലേലൂയ, നമ്മുടെ ആത്മീയ പിതാവായിട്ട് ഇന്ന് കാണണം അവനെ. ഇന്ന് കാണാത്തവൻ അവനെ അടുത്ത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോ ഇവിടെ പറയുന്നു തീത്തോസ് എന്ത് പറയുന്നു? 12, ആ ഭാഗ്യകരമായ അനുഭവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? കാത്തുകൊണ്ട് ഭക്തി കേടും നല്ല ശ്രദ്ധിച്ചോളണം കേട്ടോ. എനിക്ക് ഇതെല്ലാം ഒരു ദിവസത്തെ പ്രസംഗത്തിന്റെ കുറിവാക്യങ്ങളാണ്. ഒരു 20 ദിവസമെങ്കിലും ക്ലാസ് എടുത്താലേ ഇതോളം ശരിയായിട്ട് പറഞ്ഞുകൊണ്ട് പോവാൻ പറ്റും. അതുകൊണ്ട് എന്ത് വിട്ടു മാറണം? ഭക്തി കേട്. ഭക്തിക്ക് കേട് വരുന്ന ഈ ലോകത്തിലുള്ള ചപ്പും ചവറയും വിട്ട് മാറണം. അല്ലേലൂയ. ഭക്തിക്ക് കേട് വരുത്തുന്ന ഈ ലോകത്തിൻ്റെ ജാതികളുടെ വഴിപാടുകളിൽ നിന്ന് വന്ന സകല 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 അരുവരുപ്പുകളും അശുദ്ധികളും നിന്റെ ജഡത്തെ വിട്ട് മാറ്റിയിരിക്കണം. പ്രപഞ്ച മോഹങ്ങളും വർദ്ധിച്ചിട്ട്. ഏത് മോഹമാ? പ്രപഞ്ച മോഹം എന്ന് വെച്ചാ എന്താ? ലോകത്തിലുള്ള മോഹം. യേശു പറഞ്ഞു, ഞാൻ ലോകത്താൻ അല്ലാത്തതുപോലെ നിങ്ങളും ലോകക്കാരല്ല. അപ്പൊ ലോകക്കാരായിരുന്ന ഇവിടെ കിടക്കും കേട്ടോ, എൻ്റെ യേശുവിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഭക്തികേട് വിട്ട് മാറണം. ശുദ്ധ ഭക്തി എന്താണെന്ന് അറിയാമോ? എബ്രയ ലേഖനം 13-ാം അധ്യായം വായിക്കുമ്പോൾ, ലോകത്താൽ കറപടാതെ വന്ന് ജീവിക്കുന്നതാ മനസ്സില്ലാതെ മഹാദൈവത്തിന്റെ മുന്നെ ശുദ്ധ ഭക്തി. 13:16 എബ്രയ ലേഖനം 13:16 വിഷയം എടുത്താ പോയിക്കൊണ്ടിരിക്കും, വേഗം വായിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ കടൈശി വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന് മുന്നേ വായിക്കണം, വിധവകളെ സഹായിക്കുന്നതും അനാഥന്മാരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. ലോകത്താലുള്ള കറ പറ്റരുത് കേട്ടോ. അല്ലേലൂയ്യ. ആരും സ്തോത്രമൊന്നും വരത്തില്ല. ലോകത്താലുള്ള കറ പറ്റരുത്. കറപ്പെട്ട അങ്ങ് പോവാൻ പറ്റത്തില്ല. ലോകത്തിലുള്ള വേഷം, ലോകത്തിലുള്ള ഹാലിവുഡിന്റെ കോലം ഒന്നും ജീവിതത്തിൽ കടന്നു വരരുത്. അല്ലേലൂയ്യ. കണ്ട, ലോകത്താൽ കറപ്പെടാതെ വണ്ണം എന്തര് മാസില്ലാത്ത ദൈവത്തിന്റെ മുന്നെ ശുദ്ധഭക്തിയായിരിക്കുന്നെന്ന് യാക്കോബ് പറയുന്നു. കണ്ട, ഇതാ ഭക്തി. രണ്ട്, പ്രൈസ് പറഞ്ഞ് ലവ് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് നാടകം നടിക്കുന്നതല്ല. അല്ലേലൂയ. ആ നാടകത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. എന്തിലാ ഈ കറ? ആത്മീയത്തിൽ, ശാരീരികത്തിൽ, ഭൗതിക അനുഭവങ്ങളിൽ കാണപ്പെടരുത്. ഇത് ദൈവത്തിന്റെ വചനമാ. അങ്ങനെ ഇരിക്കുന്നതാ ദൈവത്തിന്റെ സന്നിധിയിൽ മാസില്ലാതെ മഹാദൈവത്തിന്റെ മുന്നെ ശുദ്ധഭക്തിയായിരിക്കുന്നു. അടുത്ത് ആ തീത്തോസ് 2:12-13 ശിക്ഷിച്ചു വളർത്തുന്നു. ഈ വചന നമ്മൾ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. അല്ലേലൂയ. ശിക്ഷിച്ച് നശിപ്പിക്കുന്നില്ല, ശിക്ഷിക്കുന്നത് നമ്മളെ വളരുവാനാണ്. അല്ലേലൂയ. വചന എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. ഭക്തികേടും പ്രമേഞ്ച മോഹവും എല്ലാവറ്റെയും വിട്ട് ബുദ്ധിയും, തെളിഞ്ഞ ബുദ്ധി. ബുദ്ധിക്ക് നല്ല തെളിവ് വേണം. വചനം പറഞ്ഞ ഉടനെ കേട്ട് അനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോവാൻ, വളരുവാനുള്ള സുബോധത്തോടെ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. അല്ലേലൂയ. 266 അധ്യായങ്ങളിൽ 318 പ്രാസം 25 വചനത്തിന് ഒരിക്കൽ കർത്താവായ യേശുവിന്റെ മടങ്ങി വരുവിനെ കുറിച്ചാ പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. ആദാമിന്റെ 7-ാം തലമുറ ഏനോക്ക് 1-ാമത് യേശു ക്രിസ്തുവിന്റെ വരവെ കുറിച്ച് അവൻ പ്രവചിച്ചു പറഞ്ഞു. കാലാകാലങ്ങളിൽ കർത്താവ് തന്റെ ഭക്തന്മാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് അരുളി ചെയ്തു. യേശായ 9-ാം അധ്യായത്തിന്റെ 6 യേശു ക്രിസ്തുവാണ് നിത്യ പിതാവ്. യേശു ക്രിസ്തു എന്താ? എവർലാസ്റ്റിംഗ് ഫാദർ. അവൻ 5 നാമം അവിടെ കൊടുത്ത്, യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട്, സൈന്യങ്ങളുടെ യഹോവ എന്ന് വെളിപ്പെട്ട്, ദൈവമാകിയ കർത്താവ് എന്ന നാമത്തിൽ ആബ്രഹാമോട് വെളിപ്പെട്ട്. ഇങ്ങനെ വെളിപ്പെട്ട ദൈവം യേശു എന്ന നാമത്തിൽ വെളിപ്പെട്ട്. ഇനി ഇങ്ങനെ അവന് അനേക നാമങ്ങളിൽ അവൻ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. യോഹന്നാൻ പത്മോസിൽ വെച്ച് അവന്റെ നാമം അൽഫ ഓമേഗ എന്ന് പറഞ്ഞു. ആരംഭവും അവസാനവും ഇല്ലാത്തവൻ ആരാ? ആരാ? നമ്മുടെ കർത്താവായ ക്രിസ്തു. അല്ലേലൂയ. അല്ലേലൂയ. ആ ഈ കർത്താവാ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവന്റെ വരവിനെ കുറിച്ചാ
അപ്പോസ്തലരുടെ സാക്ഷി, ക്രിസ്തുവിന്റെ സാക്ഷ്യം, ഇനി ദൂതന്മാരുടെ സാക്ഷ്യം. ദൂതന്മാരുടെ സാക്ഷ്യം വിശ്വസിച്ചില്ലെങ്കിൽ ഉടനെ ശിക്ഷയാ. വേദപുസ്തകം പരിശോധിച്ച അപ്പൊ ഗലീലയമാരായ പുരുഷരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ യേശു എങ്ങനെ നിങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് പോയോ അതുപോലെ അവൻ വരും. ഹല്ലേലൂയ, അവൻ വരും. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ യേശു വരും. ആര് ഗുണപ്പെട്ടാലും ഗുണപ്പെട്ടില്ലെങ്കിലും, കാത്തിരുന്നാലും കാത്തിരുന്നില്ലെങ്കിലും എന്റെ യേശു വരും. അപ്പൊ അവനെ ദർശിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വരുന്ന സമയം ഏതാ? ഇന്ന് ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് അനേക ഉപദേശങ്ങളിട്ട് കുളപ്പി ജനത്തെ മോശം പോയിക്കൊണ്ടിരിക്കുന്നു, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ തെളിവായിട്ട് അറിയണം. മത്തായി 24:36, മത്തായി സുവിശേഷം മാത്യു 24:36 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ കർത്താവ് പറഞ്ഞ് സ്വർഗത്തിലെ എന്റെ പിതാവ് ഒരുവനെ അല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരന് പോലും അറിയത്തില്ല, ഭൂമിയിൽ ഇരിക്കുന്ന പുത്രന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. നല്ല ശ്രദ്ധിച്ചോളണം. അപ്പോ ഇന്ന് ഇവന് അറിയാത്തതെല്ലാം ഇന്ന് ഒരു കൂട്ടർ പുസ്തകങ്ങളിലും മാസികകളിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും തീയതി വരുമെന്ന് എത്ര ജനങ്ങളാ സ്വത്തുകളെ വിറ്റ് വഞ്ചിക്കപ്പെട്ടു പോയെന്ന് അറിയാമോ? വേറെ ഏതെങ്കിലും ഒരു നാമത്തിൽ ഇങ്ങനെ ഏമാറ്റം നടന്നോ? ഇല്ല, മറ്റേ ഒരുത്തനും എഴുന്നേറ്റിട്ടില്ല. എന്നാ ജീവനോട് പോയ കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വളരെ മാർക്കോസ് 13:32-33 വായിക്കുമ്പോൾ യേശു പിന്നും പറഞ്ഞു, മനുഷ്യപുത്രനും അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഉടനെ അവൻ അറിയാം. മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഉടനെ പുത്രന് ശരിയായിട്ട് അറിയാം. ഇവിടെ വായിക്കണം, മത്തായി 13:32. പുത്രനും കൂടെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒലിവമലയിൽ തന്റെ ശിഷ്യന്മാർ വന്നിരുന്ന് ചോദിച്ച്, കർത്താവേ, ഇസ്രായേലിന് രാജ്യം നീ എപ്പോ മടക്കിത്തരും എന്ന് ചോദിച്ചാകല് കർത്താവിന് അറിയാം. അപ്പൊ പറഞ്ഞത്, അത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് അടുത്തതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:7 വായിക്കുമ്പോൾ വളരെ തെളിവാ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:7, നിങ്ങൾക്കുള്ളതല്ല. കണ്ട, ചോദിച്ചതിന് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഉള്ളതല്ല എന്ന് പറഞ്ഞ അവനപ്പ അറിയാം. നല്ല ശ്രദ്ധിച്ചോളണം. അവിടെ ദൈവം അത് മറച്ചു. എപ്പോഴാ തരുമെന്ന് കേട്ട ഉടനെ കർത്താവ് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് അടുത്തതല്ല എന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് മുതൽ അവൻ അറിയാം. അതുകൊണ്ട് അവൻ അനേക സിംബോൾ വേദപുസ്തകത്തിൽ തന്നത് കേട്ടോ. 60 സിംബോൾ സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അവൻ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 60 ദിവസത്തെ പ്രസംഗമാണ്. അതുകൊണ്ട് അതിൽ കടക്കാൻ സമയമില്ല. അതിൽ ഒരു വിഷയമാ ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞത്, നാസയോക്യൻ വിശ്വാസ ത്യാഗം, വിശ്വാസത്തിന്റെ അതായത് ത്രോഗം ആദ്യം സംഭവിച്ച് നാസയോക്യം വെളിപ്പെടുമ്പോൾ ആ ദിവസം വരും. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയായി ഇവിടെ കാണപ്പെടണം. ലൂക്ക 12:38 വായിക്കുമ്പോൾ ഏത് ജാമത്തിലാ വരുമെന്ന് കർത്താവ് പറഞ്ഞു. അതായത് എങ്ങനെ ജാമത്തിൽ വരും, മനുഷ്യപുത്രൻ ഏത് ജാമത്തിൽ വരുമെന്ന് അന്ന് നോക്കണം. 3 കാലയളവേ കർത്താവിന്റെ കാലത്തിൽ ഉണ്ടായിരുന്നു. 1, നമുക്കിപ്പോ നോക്കണം ഭൂമിയുടെ സ്ഥിതി നോക്കിയ 3 നടുവ്, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ. അപ്പൊ അങ്ങനെ 3 ഭൂമിയുടെ കണക്ക് നോക്കുമ്പോ ഇപ്പൊ ഒരിടത്തിൽ എന്തൊരു ഇന്ത്യയിൽ ഇപ്പൊ പകല്, അമേരിക്കയിൽ ഇപ്പൊ രാത്രി, ലണ്ടനിൽ എന്തൊരു സന്ധ്യ. നല്ല ശ്രദ്ധിച്ചോളണം. അപ്പൊ ഈ മൂന്നെയും കർത്താവ് അളവ് പോല് വെച്ചുകൊണ്ട് പറഞ്ഞ് ഒരിടത്തിൽ രണ്ടുപേര് കട്ടിലിൽ കിടക്കും, സന്ധ്യയ്ക്ക് എന്ത് ചെയ്യും? തിരികല്ലിൽ മാവരയ്ക്കുന്ന സമയം സന്ധ്യാസമയം. ഇനി പകലിൽ എന്ത്? വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? കർത്താവ് വരുന്ന സമയം. അല്ലേലൂയ. ലോകത്തിൽ മൂന്ന് സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ മൂന്ന് കാലയളവയും കുറിച്ച് കർത്താവ് മൂന്ന് ദൃഷ്ടാന്തം ഇവിടെ വെളിപ്പെടുത്തി അറിയിച്ചത്. ആ വായിക്കാം, 12:38. കണ്ട, രണ്ടാമത്തെ ജാമത്തിലോ മൂന്നാമത്തെ ജാമത്തിലോ അവൻ വരുമ്പോൾ അവനെ കാണുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലേലൂയ. ഇവിടെ ഏത് ഭാഗ്യം നേടിയാലും എന്റെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ അവനെ പോലെ അപവാക്യവാൻ വേറെ ആരുമില്ല. അവനെ പോലെ അപവാക്യവാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന് നാം അവനെ കാണവേണ്ടിയ പ്രകാരം കണ്ടുകൊള്ളണം, എങ്കിലേ അന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. അടുത്തത്, ഇനി അതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാരും കിടക്കയ്ക്ക് പോകുന്നത് എപ്പോ? രാത്രി ഇല്ല, രാത്രി ഇരുണ്ട കാലം, സഭയുടെ ഇരുണ്ട കാലം. കർത്താവിന്റെ മരണത്തിന് ശേഷം ആദി സഭ മഹാകൂരിരുളിൽ കടന്നുപോയി. അതിന്റെ ശേഷം ഒരു പ്രഭാതം ഉദിച്ചു, ഒരു അതിരാവിലെ. അതിരാവിലെ എന്ത് ചെയ്യും? ഒരു കോളി കൂവും. മാർട്ടിൻ ലുത്തർ ദൈവദാസനെ എഴുന്നേൽപ്പിച്ച് ദൈവം എന്ത് ചെയ്തു? ഒരു ഊത്ത് സുവിശേഷത്തിന്റെ കാഹളം മോതി. അല്ലേലൂയ, അല്ലേലൂയ. അപ്പോൾ ആ ഊതി കാലത്ത് എഴുന്നേറ്റ് ഒരു കൂട്ടർ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഒരു മണി, രണ്ടു മണി, മൂന്ന് മണി, നാലു മണി. അപ്പോൾ നമ്മുടെ അപ്പച്ചന്മാരെല്ലാം ആകാശത്തെ നോക്കും. നേരം വെളുക്കുന്നത് കാണുന്നത് എങ്ങനെ? 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 ഉദയനക്ഷത്രം, ഉദയനക്ഷത്രം. അത് വളരെ പ്രകാശമുള്ള മോർണിംഗ് സ്റ്റാർ. അത് കാണുമ്പോഴാണ് നമ്മുടെ അപ്പച്ചന്മാർ എന്ത് ചെയ്യും? എഴുന്നേറ്റ് അവരുടെ വേല ചെയ്യാൻ തുടങ്ങും. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങനെ ഉള്ളതായ ഉദയനക്ഷത്രം ഉദിച്ചതായി അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയം. അടുത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പിന്നും കുറച്ചു നേരം കിടന്ന് എന്ത് ചെയ്യും? ചിലവരെല്ലാം ഉറങ്ങും. പിന്നെ എന്ത് ചെയ്യും? ഉറങ്ങുമോ? ഉറങ്ങത്തില്ലയോ? ചിലവരെല്ലാം ഇന്നും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ നേരം വിളക്കാൻ. ഒരു ഉറക്കം, അതാ പിന്മാറ്റം. ഇന്ന് സഭ, സഭ ഇന്ന് പിന്മാറ്റത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് അടുത്ത് ആ പിന്മാറ്റത്തിൽ കിടക്കുന്ന ഒരുത്തനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ സൂര്യൻ ഉദിച്ച ശേഷം ആ വെയിൽ ഇവന്റെ ശരീരത്തിൽ ചൂടേറിയാല ഇവൻ കൂടാറ്. മനസ്സിലായ? നിങ്ങൾക്ക് മനസ്സിലായ വിഷയം? ഇവൻ സൂര്യൻ എഴുന്നേറ്റ് വരുന്നത് ഇവൻ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിന്മാറ്റ അവസ്ഥകളെ കണ്ടുപിടിക്കുകയാണ്. യോഹന്നാൻ 21:4 വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാ, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന് മുന്നേ എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് തന്റെ സഹോദരന്മാരോട് കൂടെ അവൻ പറഞ്ഞു, ഡാ കർത്താവ് പോയി, ഇനി മീൻ പിടിക്കാൻ പോവാ, പഴയ ജോലിക്ക് പോയി കേട്ടോ. എന്തിനു പോയി? എന്തിനു പോയി? പഴയ ജോലിക്ക് പോയി. ഇന്നെല്ലാം വിട്ടുവന്ന് പട്ടിയെ പോലെ കക്കിയെ സർത്തിച്ചതെല്ലാം തിന്നാൻ തിരിഞ്ഞു, പഴയ പാപത്തിലേക്ക് തിരിഞ്ഞു, ജാതികളുടെ വഴിപാടുകളെ പഠിച്ചു, ലോകത്തോട് ഇടകലർന്ന് പഴയതിലേക്ക് പോയി. എന്നാൽ രാത്രി മുഴുവതും അവർ പ്രയാസപ്പെട്ട് ഒരു മീൻ പോലും എന്ത് ചെയ്തില്ല, ഒരു മത്സ്യം പോലും കിട്ടിയില്ല. ഇവിടെ പ്രമാണമില്ലാതെ, കർത്താവില്ലാതെ ഏത് പ്രവർത്തനം ഇവിടെ ചെയ്താലും ഒന്നുപോലും കിട്ടത്തില്ല. അല്ലേലൂയ, അല്ലേലൂയ. അടുത്തത് എന്താ? എന്റെ കർത്താവ് അതിരാവിലെ അവൻ അക്കരയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അല്ലേലൂയ. വേഗം വായിക്കാം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കണ്ട, അതിരാവിലെ നേരം വെളുത്തപ്പോൾ, വിടിയൽക്കാലമായപ്പോൾ, തണ്ട് വളിഞ്ഞ് വളഞ്ഞ് നടുരാത്രി പൂരാവും കഷ്ടപ്പെട്ട് അതിരാവിലെ, അതാ ദൈവത്തിന്റെ വാക്ക് തത്വം, അതിരാവിലെ എന്നെ തേടുന്നവൻ എന്നെ കണ്ടെത്തും. അല്ലേലൂയാ, അല്ലേലൂയാ. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ പാദത്തിൽ എവർ കാത്തിരിക്കുമോ അവർ മാത്രമേ ഈ ദൈവത്തെ കാണാൻ പറ്റും. അല്ലേലൂയാ. കണ്ട, അതിരാവിലെ എന്നെ തേടുന്നവൻ കണ്ടെത്തും. അതിരാവിലെ ദൈവം അവരുടെ മധ്യയിലേക്ക് കടന്നു വന്ന്, ആ അതിരാവ് ഇന്ന് ഇരുൾ കൂടിപ്പോയിക്കൊണ്ട്, അതിരാവ് മോർണിംഗ് സ്റ്റാർ നമ്മുടെ ഉദയ നക്ഷത്രം വെളിപ്പെടാൻ പോകുന്ന സമയം ഇതാണെന്ന് അറിഞ്ഞ് നാം വളരെ ആയത്തത്തോട് തകുതിയോട് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലേക്ക് കാണപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി കർത്താവിൻ്റെ വരവിൽ രണ്ട് പടിയുണ്ട്. അതാ ഇന്നിട്ട് രഹസ്യ വരവുണ്ടോ പരസ്യമാ വരുമോ എന്നെല്ലാം ഇന്ന് വേദ പണ്ഡിതന്മാരുടെ മൂളയ്ക്ക് ചൂട് പിടിച്ചു പോയി. ഇവന്മാർ വേദപുസ്തകം പരിശോധിക്കുന്നില്ല, അവനവൻ്റെ കമാൻഡ് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന് ജനത്തെ വട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരും ചതിക്കരുത്. യേശു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നതത്തിൽ നിന്ന് അവൻ വെളിപ്പെട്ട് മധ്യ ആകാശത്തിൽ വരുന്നത്, വരവ് ഒന്നാ, നല്ല ശ്രദ്ധിച്ചോണം. ഒരു വരവിൽ രണ്ട് പടി, അത് നല്ല ശ്രദ്ധിച്ചോണം. ഉന്നതം വിട്ട് മൂന്നാം വാനമാകുന്ന പാരഡൈസിൽ അവൻ വരുന്നത്. പാരഡൈസിൽ വരുന്നത് ആരോടെ വരുമെന്ന് അറിയാമോ? ദൂതന്മാരോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട് അവൻ ഉന്നതം വിട്ട് ഇറങ്ങി എവിടെ വരും? മധ്യാകാശത്തിലേക്ക് വരുന്നത്. നല്ല ശ്രദ്ധിച്ചോളണം. അവിടെ വന്ന ഉടനെ എന്ത് ചെയ്യും? ഒരു കാലം ഈ ഭൂമിയിലുള്ളവർ, മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേറ്റ് പോകും, രണ്ടാമത് ജീവനോടിരിക്കുന്നവരും മർവമാക്കി എടുത്തുകൊള്ളപ്പെടും. എവിടെ? മധ്യാകാശത്തിലേക്ക്. നല്ല ശ്രദ്ധിച്ചോളണം. അതെക്കുറിച്ച് കള്ളനെ പോലെ വരുന്നെന്ന് വേദപുസ്തകത്തിൽ മൂന്ന് ഇടത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തി അറിയിച്ചിരിക്കുന്നു. ഒന്ന്, വെളിപ്പാട് 16:15. വെളിപ്പാട് 16:15 വാക്യം വേഗം വായിക്കണം. മതി, ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ കള്ളനെ പോലെ മധ്യാകാശത്തിൽ വരുന്നതാ, നല്ല ശ്രദ്ധിച്ചോളണോ. ഭൂമിയിൽ വരുന്നതല്ല, മധ്യാകാശത്തിൽ വരുന്നത് കള്ളനെ പോലെ വരും. 2 Petros 3:10. മതി, ഇവിടെയും കള്ളനെ പോലെ വരും. 1 Thessalonians 5:2. മതി, ഇവിടെ മൂന്നിടത്തിലും എന്താ തന്നിരിക്കുന്നത്? കള്ളനെ പോലെ. ഇനിയിപ്പോ നമുക്ക് 1 Corinthians 15:23 വായിക്കണം. 1 Corinthians 15:23. അതാ ക്രിസ്തുവിന്റെ വരവിൽ മരിച്ചവർ ആദ്യമും അതിന്റെ ശേഷം നാമും, അങ്ങനെയല്ല? എങ്ങനെ എഴുതിയിരിക്കുന്നു മലയാളത്തിൽ? അത്രേ ഓരോരുത്തനും താൻ താൻ്റെ നിറയിൽ അത്രേ എഴുന്നേൽക്കും. ആദ്യഫലം ക്രിസ്തു. കണ്ട, ക്രിസ്തുവിന്റെ വരവിൽ ആദ്യം മരിച്ചവർ, അടുത്ത് ജീവിച്ചിരിക്കുന്ന നാമം മറുരൂപമാക്കപ്പെട്ട് ഇങ്ങനെ എടുത്തുകൊള്ളപ്പെടും. ഇത് മധ്യാകാശത്തിലേക്ക് ക്രിസ്തു വരുമ്പോൾ അങ്ങോട്ട് എടുക്കപ്പെടുന്നതായ അനുഭവം. ഇത് കള്ളനെ പോലെ വരുന്നത്. അടുത്ത് ഇവരെ എടുത്തുകൊട്ട ശേഷം ഈ ഭൂമിയിലേക്ക് ദൈവം വരും. ഈ ഭൂമിയിലേക്ക് ദൈവം വരുന്നത് ആരോട് വരും? തൻ്റെ വിശുദ്ധന്മാരോട് വരും. ഇപ്പൊ ആദ്യം ആരോട് വന്ന്? ദൈവദൂതന്മാരോട് വന്ന്. ഇപ്പൊ ഭൂമിക്ക് വരുമ്പോ ഈ എടുത്തുകൊള്ളപ്പെട്ട ദൈവ വിശുദ്ധന്മാരോട് ഈ ഭൂമിയിൽ വരും. അതാ ഒലിയോ മലയിൽ അവന്റെ പാദം വന്ന് ഇറങ്ങുന്നത്. 1 തെസ്സലോനിക്കർ 3:13. 1 തെസ്സലോനിക്കർ 3:13 അതിൽ വായിക്കുമ്പോൾ അവൻ പരിശുദ്ധവാൻ എല്ലാരോടും കൂടെ വരും. മതി, നമ്മുടെ കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാർ എല്ലാരോടും കൂടെ അവൻ പ്രത്യക്ഷപ്പെടും. ലേലൂയ. എവിടെ? ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നല്ല മനസ്സിലാക്കണം. അടുത്തത് വെളിപ്പാട് 1:7. അന്ന് സകല കണ്ണുകളും അവനെ കാണും. അന്ന് സകല കണ്ണുകളും അവനെ കാണും. ഏത് കണ്ണും? ഇവിടെ ഇരിക്കുന്ന എല്ലാരും അന്ന് അവനെ എന്ത് ചെയ്യും? അവനെ കാണും. അവർ കാണുന്ന വിധത്തിൽ വരുന്നത്. അത് സകരിയ 14:4-5 വായിക്കുമ്പോ അവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്നു. സകരിയ 14:4-5 വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നു, ആ ദിവസത്തിൽ അവന്റെ പാദം ഒലിയോ മലയിൽ വന്നിറങ്ങും. ഞാൻ യെരുസലേമിൽ പോയാക്കല് ആ ഒലിയോ മല ഇന്ന് പിളർന്നിരിക്കുന്നത് ഞാൻ സ്ലൈഡ് എടുത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ കൊണ്ടുവന്നില്ല, അനേക ഇടത്തിൽ ആ സ്ലൈഡ് ഇട്ട് കാട്ടും. മല രണ്ടായിട്ട് പൊട്ടിയിരിക്കുന്നത്. ലേലുയാ. നോക്കണോ, അവന്റെ പാദം പടുമ്പോൾ ആ മല രണ്ടായിട്ട് പോകും. അതിന്റെ എല്ലാ അടയാളങ്ങളും ഇന്ന് നിവർത്തിച്ചായി. അപ്പോ ഇതിനാ, അപ്പോ ഈ വരവിന് മുന്നേ ഇപ്പൊ അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ അവനുടേവർ എന്ന് പറയുന്ന കർത്താവിന്റെ സമ്പത്ത് അവൻ ചേർക്കുന്നു. നല്ല ശ്രദ്ധിച്ചോളണം. അവരാ എടുത്തുകൊള്ളപ്പെടുന്നത്. അതിനാ ഇംഗ്ലീഷിൽ അതിന്റെ വാക്യമില്ലാത്ത ഗ്രീക്ക് എന്ന് എടുത്തതാ റാപ്ചർ. അതിന് 3 പദം ഗ്രീക്കിലും ലത്തീനിലും കൊടുക്കപ്പെട്ടിരിക്കുന്നു. 1 റേപ്പിയർ, റേപ്പിയോ, ഹർപ്പഹോ എന്ന 3 പദം അത് കൊടുത്തിരിക്കുന്നു. അത് എന്തെന്ന് വെച്ചാ 3 പേര് പെട്ടെന്ന് ഇടമിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരു ഇടത്തിലേക്ക് മാറ്റപ്പെടുന്നത്. 1. 2 വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് എടുക്ക കാണാതെ പോകുന്നത്, മറയ്ക്കപ്പെട്ടു പോകുന്നത്. 3 പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത്. ഈ 3 പദം വേദപുസ്തകത്തിൽ തെളിവായിട്ട് തന്നിരിക്കുന്നു. അതിൽ 1 ആദ്യം അപ്പോസ്തലർ 8:39. അപ്പോസ്തല പ്രവൃത്തി 8:39 നമ്മൾ കാണുന്നത് ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് സമരം സ്നാനപ്പെടുത്തിയ ഉടനെ ആ സ്ഥലം വിട്ട് എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റേപ്പിയോ, ഒരിടത്തു നിന്ന് മറ്റേ ഇടത്തിലേക്ക് മാറ്റപ്പെട്ട് എടുത്തുകൊണ്ടു പോകുന്നത്. നല്ല ശ്രദ്ധിച്ചോളണം. 2 റേപ്പിയോ, തിടീരെന്ന് പെട്ടെന്ന്. 2 കൊരിന്ത്യർ 12:3 പൗലോസ് പെട്ടെന്ന് എടുത്തുകൊള്ളപ്പെട്ടത്. 2 കൊരിന്ത്യർ 12:3 പരദേശിയോളം എടുക്കപ്പെട്ട് ലിസ്തീരായിൽ കല്ലെറിപ്പെട്ട് പൗൽ മരിച്ചതായ സന്ദർഭത്തിൽ അവന്റെ ശരീരത്തെ സീസന്മാർ പിടിച്ച് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ പൗൽ എന്ത് ചെയ്തു? ആത്മാവിൽ എടുക്കപ്പെട്ടു. നല്ല മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പെട്ടെന്ന് എടുക്കപ്പെട്ടു. കണ്ണടച്ച് തറക്കുന്നതിന് മുന്നേ പെട്ടെന്ന് അവനെ എടുത്തുകൊള്ളപ്പെട്ടു. അടുത്തത് മത്തായി 13:19 വായിക്കുമ്പോ ഈ പക്ഷി എന്ത് ചെയ്യുന്നു? വിതയെ എടുക്കുന്നത് പോലെയും പറിച്ചുകൊണ്ട് പോകുന്നത് പോലെ. മത്തായി 13 ഹർപ്പഹോ. 13:19. കണ്ട, എടുത്തുകൊണ്ട് പോകുന്നത്. പറിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ലേലൂയ. ഫലം കൊടുക്കാതെ വണ്ണം ഇവ എന്ത് ചെയ്യുന്നു? പറിച്ചു കൊണ്ടുപോകുന്നത്. ഇതുപോലെയാ ഈ മൂന്ന് പദം ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്, പറിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോ സഭ എടുത്തുകൊള്ളപ്പെടുന്ന കാലയളവ് എപ്പോളാ? ഇത്രയും മൂന്ന് കാര്യം നമ്മൾ വായിച്ചല്ലോ. ഒന്ന് കൊരിന്ത്യർ 15:51 വായിക്കുമ്പോൾ കണ്ണടച്ച് ഇന്നിയ മൂവ്മെന്റ്, അതിന് ഒരു കാര്യം പറഞ്ഞു തരാം. ഇനി ഈ ലോകത്തിലുള്ള വേഗം ലൈറ്റനിങ്, മിന്നലെ പോലെ വേഗത്തെ പോലെ ഇനി സ്പീഡായത് ഒന്നുമില്ല. അതുകൊണ്ടാ ഈ ദൈവത്തിൻ്റെ ഈ ജനത്തെ എടുത്തുകൊള്ളപ്പെടുന്നത് കണ്ണടച്ച് തിറക്കുന്നതിന് മുന്നെ പെട്ടെന്ന്. ഇന്നിയ മൂവ്മെന്റ് 1 Corinthians 15:57 പറയുന്നു, മത്തായോ 24:27 മിന്നല് പോലെ എന്ന് പറയുന്നു. ദൈവസഭയെ ദൈവം ഈ ഭൂമിയിൽ അകറ്റുന്നത് എങ്ങനെ? ഒരു ലൈറ്റിനിങ് മിന്നുന്നത് പോലെ ആയിരിക്കും ദൈവസഭയെ ദൈവം ഇവിടെ നിന്ന് അകറ്റുന്നത്. അല്ലേലൂയ, അല്ലേലൂയ. അപ്പൊ ഒരുങ്ങാവുന്ന നോക്കിയാ പറ്റുമോ? നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ വല്ലപ്പോഴും ഒരിക്കൽ ട്രാൻസ്പോർട്ട് വണ്ടി അവിടെയും ഇവിടെയും ഓടും, പ്രൈവറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതോ. വീട്ടിൽ തുണി ഉടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, കാറ് നിൽക്കട്ടെ ചീല ഉടുക്കട്ടെ എന്ന്. കാറ് നിർത്തിക്കാൻ ഞാൻ ചീല ഉടുത്തുകൊണ്ട് വരുന്നതെന്ന്. ചില പ്രൈവറ്റ് കാറ് എന്ത് ചെയ്യും? നിർത്തി വിട്ടിരിക്കും പൈസയ്ക്ക് വേണ്ടി. അതുപോലെ ചിലവരെല്ലാം വരുമ്പോൾ ഒരുങ്ങാവുന്നതാണ് ചിലവരെല്ലാം ഇന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ണടച്ച് തിറക്കുന്നതിന് മുന്നേ അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാഹളം ഊതും. 59 ആകുന്നത് ഒരു നിമിഷം ആകുമ്പോഴാണ് ഇവിടെ ഈ റിമൈനിങ് ദൈവമക്കൾ പറന്നു പോകുന്നത്. അതുകൊണ്ട് ആരും ചതിക്കരുത്. സഭ എടുത്തുകൊള്ളപ്പെട്ടെന്ന് കാലയളവ് കുറിച്ച് നാം ആക്കിയാക്കി. അതിനും മൂന്ന് പദം കൊടുത്തിരിക്കുന്നു. ഒന്ന് പളോറേഷ്യ, അപ്പോക്കലപ്പോസ്, എപ്പിപ്പാനിയ. നേരടി വരുതൽ, വെളിപ്പെടൽ, പ്രസന്നമാകുന്നു. ഈ മൂന്ന് പദം അതിന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ വാക്കുകളെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ആ വരവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്ന അവൻ്റെ വാക്കുതത്വങ്ങളെല്ലാം, യോഹന്നാൻ 14:8 വെളിപ്പെടുന്നത്, അവൻ പ്രത്യക്ഷപ്പെടുന്നതെ കുറിച്ച് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ എപ്പിപ്പാനിയ, അവൻ്റെ പ്രത്യക്ഷത, അതെക്കുറിച്ച് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീത്തോസ് 2:11 വായിക്കാം. തീത്തോസ് 2:11 തീത്തോസ് 3:4 രണ്ട് വാക്യം മാത്രം മതി. സകല മനുഷ്യരനും രക്ഷയ്ക്ക് വേണ്ടി, രക്ഷിക്കപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വേണ്ടി ദൈവകൃപ ഉദിച്ചു അല്ലോ, പ്രത്യക്ഷമായല്ലോ. അല്ലേലൂയ, അല്ലേലൂയ. ചാക്കോച്ചനും മറിയാമ്മയ്ക്കും മാത്രമാ, തോമസിനും ലൂക്കോസിനും മാത്രമാ രക്ഷ ഉദിച്ചത്? സുൽത്താനും അർണ ഹിന്ദുവിനും പൗതിയനും ലോകത്തിലുള്ള സർവജനത്തിനും എന്തിനു ഉദിച്ചു? എന്തിനു ഉദിച്ചു? രക്ഷിക്കപ്പെടുവാനുള്ള ദൈവകൃപ. പാപം വർദ്ധിച്ച ഇടത്തിൽ കൃപ ധാരാളം വർദ്ധിച്ചു. പാപം മരണത്തിന് ഏതുവായി മനുഷ്യനെ ആകർഷിച്ചപ്പോൾ ദൈവകൃപ നിത്യ ജീവനിലേക്ക് മനുഷ്യനെ എന്ത് ചെയ്തു? ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം? കൃപയിലേക്ക് മനുഷ്യൻ വരണം. അല്ലേലൂയ, അല്ലേലൂയ. മരണത്തോട് പറ്റിയിരിക്കാനല്ല, ലംഘനം പാപം മരണം വസിക്കും. അതുകൊണ്ട് അവൻ കൃപയിലേക്ക് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുവാൻ. ഏത് രക്ഷ? അതാ ഇപ്പൊ അവസാനത്തോളം നിലനിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആരാ? തേഗം, തേഗി, ആത്മാവ്, മൂന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ എന്തൊരു കുറ്റമറ്റ അനുഭവത്തോട് കാക്കപ്പെടുന്നവൻ ശരീരം വീണ്ടെടുപ്പുന്ന രക്ഷ പ്രാപിച്ച് അക്കരയ്ക്ക് പോകും. അല്ലേലൂയ. അത് ആ കൃപ പ്രാപിക്കണമെന്ന് പറയുന്നു. രക്ഷിക്കുന്ന കൃപ, പാടുപെടുന്ന കൃപ, വരങ്ങളെ നൽകുന്ന കൃപ, ജ്ഞാനം നൽകുന്ന കൃപ, വെളിപ്പാട് നൽകുന്ന ദൈവകൃപ. അതെന്ത് ചെയ്യരുത്? നാം വ്യർത്ഥമാക്കരുത്. ലേലൂയ ലേലൂയ. അടുത്തത് തീത്തോസ് 3:4, ദയ. ദയ എന്നെന്താ അറിയാമോ? ദയ എന്നാ ഈ കൊച്ചിന് ആഹാരം കൊടുക്കുമ്പോ അത് തിന്നത്തില്ല, ആ തള്ള അത് പിടിച്ച് തടവി കൊടുത്ത് അതിന് പല കാര്യം പറഞ്ഞ് പറഞ്ഞ് കമ്പൽസറി ചെയ്ത് 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 അതിൻ്റെ വായിൽ തീറ്റുപിക്കുന്നതാ ദയ. അപ്പൊ മനുഷ്യരുടെ മേൽ ദൈവം വച്ച ദയ കൊണ്ടാ ഇന്ന് താനമായിട്ട് അവൻ്റെ കൃപയെ തന്നുകൊണ്ടിരിക്കുന്നു, കേട്ടോ. അല്ലേലൂയ അല്ലേലൂയ. നീ അനുസരണക്കേട് കാട്ടി അങ്ങോട്ട് പോയാലും അവൻ വീണ്ടും ആവർത്തിച്ച് 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 തൻ്റെ കൃപയാൽ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ ഇന്ന് പക്ഷപാതം ചെയ്ത് മരം വെട്ടണ്ട, ഒരു വർഷം കൂടെ നോക്കട്ടെ, ഒരു ദിവസം കൂടെ കൊടുക്കാം, ഒരു വർഷം കൂടെ കൊടുക്കാം, ഒരു മാസം കൂടെ കൊടുക്കാം. അല്ലേലൂയ. അടിക്കൊടി അവന് എച്ചൊരിച്ചിട്ടും തൻ്റെ പിടരിയെ ഇന്നും കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്ന സദർശവാക്യം 29:1 സദർശവാക്യം 29:1 വേഗം വായിക്കണം. കൂടെ കൂടെ ശാസനെ കേട്ടിട്ടും സാക്ഷ്യം കാണിക്കുന്നവൻ കേണ്ട, നീക്കുപോക്കില്ല പിന്നെ. കാരണം അവന്റെ ഇന്ന് ദയ ഉദിച്ചിരിക്കുന്നു. സർവജനത്തെയും രക്ഷിപ്പാൻ, സകല പാവികളിലും ക്ഷമ കൊടുപ്പാൻ, സർവപാവിക്കും വീണ്ടെടുപ്പ് നൽകുവാൻ കർത്താവിന്റെ ദയ ഉദിച്ചിരിക്കുന്നു. അല്ലേലൂയ. ആ കൃപയെ നാം ഇന്ന് വൃതാവാക്കരുത്, കൃപയെ തള്ളിക്കളയരുത്. ഈ കൃപയെ തള്ളിക്കളഞ്ഞ അവനെന്തുണ്ടാകും? ഒരു അപ്പീലില്ലാതെ അവന് ശിക്ഷ, നാശം. അതുകൊണ്ട് വളരെ ഭയത്തോട് നാം കാണപ്പെട്ടുകൊണ്ടിരിക്കണം. അടുത്ത് ഈ ഏത് സഭയാ എടുക്കപ്പെടും? ഇപ്പൊ സഭ എടുക്കപ്പെടും, ഇത് ഏത് സഭയാ? ഞാൻ നല്ല പറയുന്ന രണ്ട് സഭ ഉണ്ട് കേട്ടോ. എത്ര സഭ ഉണ്ട് ഭൂമിയിൽ? ആകെ രണ്ട് സഭ. ഒന്ന് അതരിശന സഭ, ഒന്ന് തരിശന സഭ. ഈ തരിശന സഭയ്ക്ക് മർത്തോമാ എന്നും കത്തോലിക്ക എന്നും ബാപ്റ്റിസ്റ്റ് എന്നും ലുത്തറൻ എന്നും പിന്നെ ഓരോരുത്തന്റെ പേരിലുണ്ട് സഭ. ഓരോരുത്തന്റെ തോമായുടെ പേരിലുണ്ട്, പൗലിന്റെ പേരിലുണ്ട്, പിന്നെ പറയണ്ട. പിന്നെ ഓരോരിടത്തിൽ ഇന്നാരുടെ സഭ എന്ന് അറിയപ്പെടുന്നത്. അല്ലേലൂയ. ഇതെല്ലാം ഇവിടെ ഉള്ള സഭ. എന്നാ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു സഭ, അത് എന്തെന്നറിയാമോ? അതരിശന സഭ. ആ സഭയ്ക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. ഇവിടെ എല്ലാ രജിസ്റ്ററും ഉണ്ട്. ഇവിടെ മെമ്പർ ആരാ? തുഷ്ടനും ദുന്മാർഗനും കൊലപാതകനും തുർനടപ്പുകാരനും അക്രമക്കാരനും എല്ലാം ഈ രജിസ്റ്ററിൽ പേരുണ്ട്. എന്നാൽ അവിടെ ആരുടെ പേര്? രക്ഷിക്കപ്പെടുന്നവരുടെ പേർ, വീണ്ടും ജനനം പ്രാപിച്ചവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അല്ലേലൂയ അല്ലേലൂയ. അപ്പൊ ആരുടെ പേര്? അതരിശന സഭയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേര് മാത്രമേ കാണപ്പെടും. ഈ സഭയിൽ നാം പറഞ്ഞ എല്ലാവരുടെ പേരും ഉണ്ട്. നല്ല ശ്രദ്ധിച്ചോളണം. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ രക്ഷിക്കപ്പെടുന്നവരെ തിനംപ്രതി യഹോവ സഭയോട് ചേർത്ത് കൊണ്ടുവന്നു. അപ്പോസ്തലർ 2:47, 1 തീമത്തേയസ് 3:15, 1 തീമത്തേയസ് 3:15 വായിക്കാം. നല്ല ശ്രദ്ധിച്ചോളണം എല്ലാവരും. സഭയെക്കുറിച്ച് ഒരു പാഠം ഇതിനു വേണ്ടി തരാനാ ഈ വാക്യം വായിച്ചത്. 1 തീമത്തേയസ് 3:15. നിക്കണം. ദൈവത്തിന്റെ ഭവനത്തെ കുറിച്ച് നീ അറിയാതിരിക്കുവാൻ എനിക്ക് മനസ്സില്ല. ആ സഭ ദൈവത്തിന്റെ ഗ്രഹം ഭവനവുമായി സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി കണ്ട ദൈവത്തിന്റെ ആലയത്തിൽ നടക്കേണ്ടത് എന്താണെന്ന് നീ അറിയേണ്ടതിന് അത് നിനക്ക് അറിയിക്കാതിരിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ആ ദൈവസഭ സത്യത്തിന്റെ തൂണും ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശം കൊണ്ട് നാട്ടപ്പെട്ടതാ ദൈവസഭ. അല്ലേലൂയ, അല്ലേലൂയ. രണ്ട് ആട്ടാടി തോണിയ പ്രകാശം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതല്ല സഭ. അല്ലേലൂയ. പ്ലസിംഗ് പ്ലസിംഗ് എന്ന് തലയിൽ കൈവച്ച ഉടനെ പ്ലസിംഗ് വരത്തില്ല. പ്രമാണം പാലിക്കുന്നവനാ ദൈവകൃപ ലഭിക്കും. കണ്ടീഷൻ ഇല്ലാതെ ഒരു പ്രോമിസ് ഇല്ല വേദപുസ്തകത്തിൽ. അല്ലേലൂയ. ഇന്ന് രാവിലെയും അതാ ഞാൻ ചില ആൾക്കാരന് പറഞ്ഞു കൊടുത്തു. ഒന്നാം സങ്കീർത്തനം എടുത്ത ആദ്യത്തെ പാഠം എന്താ? ദൈവത്തിന്റെ പ്രമാണം. ദുഷ്ടരുടെ വഴിയിൽ നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിയാസക്കാരന്മാര് ഇരിക്കുന്ന ഇടത്തിൽ ഇരിക്കരുത്. കർത്താവിന്റെ വചനത്തിൽ രാത്രി പകലാ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത് അവന് വരുന്ന അനുഗ്രഹം. അവൻ ഏത് നീർക്കാലുകളിൽ ഓരമായി നടപെട്ട് വെള്ളത്തിന്റെ വാക്കാലിന്റെ കരയിൽ നാട്ടപ്പെട്ട് ഒരു വിരുക്ഷത്തെ പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം വാക്യം. അല്ലേലൂയ. അടുത്തത് മൂന്നാമത്തത് ശിക്ഷ. തുന്മാർക്കരോ നീതിമാന്റെ സഭയിൽ നിലനിൽക്കത്തില്ല. ജഡത്തെ പ്രകാശിപ്പിക്കുന്നവൻ ദൈവസഭയിൽ നിലനിൽക്കത്തില്ല. അതുകൊണ്ടായിരുന്നു അനേകർ നിൽക്കാൻ പറ്റാത്ത അവിടെ ഇവിടെ ഓടുന്നവർ. നീ ഓടിയാൻ പറ്റത്തില്ല കേട്ടോ. നീ എന്റെ കർത്താവ് വരുമ്പോ ഒളിയും. നീ വരുമ്പോ ഇന്ന് സിയാറ്റിൽ ഇരിക്കുന്നു, ചിലപ്പോ റെയിനി മൗണ്ടനിലാ പോയിരുന്ന് മൗണ്ടനെ ഞങ്ങളെ ഒന്ന് മറച്ചു തരെന്ന് പറയും കേട്ടോ. ശ്രദ്ധിച്ചോളണം, ബൈബിൾ അങ്ങനെയാ പറയുന്നത്. ഇന്ന് ഉപദേശവും നീതിയും അടിസ്ഥാന ഉപദേശത്തിന്റെ ഫൗണ്ടേഷനിൽ ഇന്ന് നിൽക്കാൻ പറ്റാത്ത, ഇന്ന് അവിടെയും ഇവിടെയും ആ ഇടകലർന്ന് പോയിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഈ ലോകം. അത് തുഷ്ടന്റെ ചാത്താന്റെ സഭ ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് വചനപ്രകാരമുള്ള അനുഭവം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല, എടുത്തുകൊള്ളാൻ പറ്റത്തില്ല. ദൈവം എടുക്കുന്നത് അദരിശന സഭ. കലാത്തിയ 5:19-21 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, വെളിപ്പാട് 21:8 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് കറപ്പെട്ടവർകൾ. വെളിപ്പാട് 22:15 വായിക്കാം. വെളിപ്പാട് പുസ്തകം 22:15 വാക്യം. പോസ്റ്റിൽ പ്രിയപ്പെടുന്നവർ, പറയുന്നവർ പ്രിയപ്പെടുന്നവർ പുറത്ത് തന്നെ, അകത്തല്ല കേട്ടോ. ഇവനെല്ലാം ഇന്ന് അകത്താ കേട്ടോ. ഇവനെല്ലാം എവിടെയാ? അകത്താ. എന്നാ കർത്താവിന്റെ നാളിൽ ഇവനെല്ലാം പുറത്താക്കും. അടുത്തുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. ഇനി യെരേമ്യ പ്രവചനം 7:4. യെരേമ്യ പ്രവചനം 7:4. കർത്താവിന്റെ ആലയം മന്ദിരം ഇതുവേ, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. വ്യാജ വാക്കുകളിൽ നീ ആശ്രയിക്കരുത് കേട്ടാ. ദിസ് ഈസ് ചർച്ച്, ദിസ് ഈസ് ചർച്ച്, ദിസ് ഈസ് ചർച്ച് എന്ന് പറഞ്ഞ വ്യാജ വാക്കുകളിൽ, പാരമ്പര്യത്തിന്റെ ഇതുകളിൽ നീ എന്ത് ചെയ്യരുത്? ആശ്രയിച്ച് അടയരുത്. വ്യാജ വാക്കുകളിൽ വിശ്വസിക്കരുത്. നീ എന്ത് ചെയ്യണം? അദരിശന സഭയുടെ അംഗമായി അതിനേറ്റ ഒരുക്കത്തോട് ആത്മാവിന്റെ പ്രവർത്തനം ഉള്ള ഇതോട് കാണപ്പെടുന്ന, അതാ ആരാധന ഉണ്ട്, സാക്ഷ്യമുണ്ട്, പാസമുണ്ട്, രോഗശാന്തി ഉണ്ട്, അത്ഭുതങ്ങൾ ഉണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉള്ളത് ദൈവസഭ. അല്ലേലൂയ, അല്ലേലൂയ. അപ്പ ദൈവസഭയിൽ, അദരിശന സഭയിൽ 7 ജനം മാത്രമേ അദരിശന സഭയിലുണ്ട്. നല്ല ശ്രദ്ധിച്ചോളണം ഈ വിഷയം. അദരിശന സഭയിൽ 7 എന്ന പൂർണം, അങ്ങനെ പൂർണമാക്കപ്പെട്ട 7 അനുഭവങ്ങളുടെ ദൈവമക്കളാ അവിടെ കാണുന്നത്. ഒന്ന് യോഹന്നാൻ 3:10 വേഗം വായിക്കണം. 1 യോഹന്നാൻ 3:10 വായിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആരാണെന്നും, അല്ലേലൂയ. ആരുടെ സ്തോത്രം വരത്തില്ല? ദൈവമക്കളായവരുടെ സ്തോത്രം വരും. ദൈവമക്കൾ ഇന്നാരെന്നും ചാത്താന്റെ സന്തതി ഇന്നാരെന്നും എന്ത് ചെയ്യും? തെളിയും. ദൈവമക്കൾ ക്രിസ്തുവിനെ മാതിരി നോക്കി അവനിൽ കാണുന്ന ഗുണാതിശയം, അന്ത്യോഗ്യയിൽ ഇവരെ കണ്ട ഉടനെ ക്രിസ്ത്യാനി എന്ന് അവർ പേരിട്ടു. അപ്പൊ ഇവരെ കാണുമ്പോ എന്തു പറയും? ദൈവമക്കളെന്ന് അറിയണം. അപ്പൊ നോക്കണം, ദൈവമക്കൾ ഇന്നാരെന്നും ചാത്താനുടെ സന്തതി ഇന്നാരെന്നും അറിയപ്പെടും. അപ്പൊ ആ സഭയിൽ ആരാ? ദൈവമക്കൾ. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നത് ആരാ? ദൈവമക്കൾ. ഒന്നാമത്തെ അനുഭവം. രണ്ട്, ഒന്ന് പത്രോസ് മത്തായി 5:14 വായിക്കാം, അത് ഒന്ന് മതി. മത്തായി 5:14, വെളിച്ചത്തിന്റെ പിതാവിന്റെ അവകാശത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വെളിച്ചത്തിന്റെ മക്കൾ കാണും. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ പിതാവിന്റെ നന്മകളെ, ഉയരത്തിലുള്ള നന്മകളെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിന്റെ മക്കൾ അവിടെ കാണും. ഇവിടെ ആര് കാണും? എടാ, ഇരുട്ടിന്റെ സന്തതി. ഇരുട്ടിന്റെ സന്തതി. ഇവർ വെളിച്ചത്തിൽ വരത്തില്ല. ഇവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വെളിച്ചത്തിൽ വരത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ആരാ? വെളിച്ചത്തിന്റെ മക്കൾ. കൊലോസ്യ ലേഖനത്തിൽ കർത്താവ് പൗലോസ് പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കുന്ന പിതാവിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. ഇവര് രാജ്യത്തിലായി ദൈവരാജ്യം ഭൂമിയിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. ഇതില്ലാത്തവനാ, ഇരുട്ടിൽ കിടക്കുന്നവനാ ഇന്ന് കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നവൻ. നിന്റെ രാജ്യം വരണമേ. ഇവന് വരും ഇനി ഒരു രാജ്യം. വേഗം വരാൻ പോകുന്നു ഇവന്റെ രാജാവ്. അന്തിക്രിസ്തു വേഗം വരാൻ പോകുന്നു ഇവന് രാജ്യം കൊടുക്കുവാൻ. ഇവനെല്ലാം ചതയ്ക്കും. മാനസാതുര്യപ്പെട്, ദൈവരാജ്യം നിനക്ക് സമീപിച്ചു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യോവാൻ ദൈവരാജ്യത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തി. നീ മാനസാതുര്യപ്പെട്ട സ്വർഗരാജ്യത്തിൽ നീ ആയി. ഹല്ലേലൂയ. പിന്നെ രാജാവിന്റെ ഹിതം ഈ ഭൂമിയിൽ ചെയ്താൽ മതി. അതാ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കിയ പിതാവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്തുതിച്ചു കൊണ്ടിരുന്നാ മതി. ഭക്ഷണവും പാനീയവുമല്ല ദൈവരാജ്യവും. ദൈവരാജ്യം എന്താ? സന്തോഷവും സമാധാനവും പരിശുദ്ധ ആത്മാവിനാൽ ഉണ്ടാകുന്ന നീതി നിറഞ്ഞ ജീവിതം. ഹല്ലേലൂയ. ഉണ്ടോ ദൈവരാജ്യത്തിൽ പരിശുദ്ധ ആത്മാവ്? ഉണ്ട്. പരിശുദ്ധ ആത്മാവിന്റെ പ്രവചനമുണ്ട്. പരിശുദ്ധ ആത്മാവിന്റെ വിടുതലമുണ്ട്. ആത്മാവിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവരാജ്യം ഇതിൽ ഇനി ആയോ? ആയോ? ദൈവരാജ്യം പാനീയവും ഭക്ഷണവും അല്ല, മെത്തേഡ് അല്ല, മനസ്സിന്റെ പാരമ്പര്യം അല്ല. അവന്റെ പരിശുദ്ധാത്മാവിന്റെ വിടുതലം നടക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഭരണം നടക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ വിടുതലം നടക്കുന്ന, പരിശുദ്ധാത്മാവാൽ ശക്തി പ്രാപിച്ച് ചാത്താന് ജയിക്കുന്ന ദൈവസഭ. ഹല്ലേലൂയ. ഇവനാ ദൈവസഭയുടെ അംഗം. മനസ്സിലായോ? നല്ല ശ്രദ്ധിച്ചോളണം. അടുത്തതാരാ? അതാ വിശ്വാസി, വെളിച്ചത്തിന്റെ മക്കൾ. പുറ മത്തായി 10:16, മൂന്നാമത്തെ കൂട്ടം. മത്തായി 10:16, ആ ചെന്ന് ആയിക്കളുണ്ട്. ഇവിടെ കിടക്കും. ഇവിടെ ഉള്ള സഭയിൽ കടിച്ച് കീറുന്ന ചെന്നായി. രണ്ട് ദൈവദാസന്മാരിന് ഒത്തുപോകാൻ പറ്റുന്നില്ല. ചെന്നായ്ക്കൾ, കടിച്ച് കീറുന്ന ചെന്നായ്ക്കൾ. പരിശുദ്ധാത്മാ പ്രാപിച്ചെന്ന് പറയുന്ന ഇവനാ ഭൂതത്തിന്റെ ആത്മാവായി ഇവനെ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ മെട്രാസിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് വെച്ചു. രണ്ട് പേര് അവിടെ സ്റ്റേജിൽ വന്നു. രണ്ട് മ്യൂസിക് എടുക്കുന്നവൻ, ഒരുത്ത അക്കാഡിയും ഒരുത്ത ഹാർമോണിയം. ഇവ അവൻ്റെ അടുത്ത് പറഞ്ഞു സീല് പിടിയെന്ന്, അവൻ പറഞ്ഞു ഡീല് പിടിയെന്ന്. വാക്കുകൊണ്ട് ഇറങ്ങി വിടാന്ന് പറഞ്ഞു രണ്ടുപേരെ. കൊറിയയിൽ നോക്കണം, ഒരു സഭയിൽ 400 പേര് 700 പേര് ഒരുമിച്ച് മ്യൂസിക് വായിച്ച് ദൈവത്തെ മഹത്വം പിടിച്ചുകൊണ്ട് പോകും. കാരണം ഈ ലൂസിഫർ വിളുന്നത് ഇന്ത്യ ആയാല കേട്ടോ. ലൂസിഫറെ സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയതോ അവൻ വന്ന് അയ്യോ എന്ന് ഓമെന്ന്. അതാ ഈ നാമവും ജനങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന് ഇത്ര ഭൂതങ്ങൾ 33 കോടി അവിടെയാ ഉള്ളത്. Aduh, pinde, agapade ulla 100 crore jenam, 1 billion. Apa ini dewa galal lah yang dicari itu, ingkar ulo bende kira-kira itu liar ini gitu. Amin beri dua aja ya rak, eh? Ko Hindu rani aja, dara, Chennai ker. Ada tu mana urik kerba gitu amati, pinna abena cawuti angin takkan seramik. Tanah katil macam itu ribu orang, walau dengan kanta amadi, pinnya hotelnya orang kamyci kudu. Iman dia cahatan dia China kiri insangga, ibu dia ing kudu, awun dia seratus jualan, ibu dia Chennai kal, macam itu dale kunyatin dia sendiri. Alleluia, ada puli besan nalem puli tinna tidak gitu, puli besan nalem puli tinna tidak. Aduh boleh, ini beri, quality itu marah tidak. Stana mana itu ada itu. Tapi dewa akan ada urus stana itu urutan nikah mati tidak. Alleluia. Ini dewa tidak payah tidak. Awan kunjung ada. Ini dewa malah tuh ada itu, orang ada tidak. Awan tasan. Ada kunjung ada. Nya nengal ada ini cerita kertau berani tu. Chennai kalau ada ini le, kunjung ada ni boleh. Iri kenapaan, abadah asa bayil. Ibu dara, Chennai kalau atom, Chennai ya itu nak kadikum. Ia pandiya boleh kadikat tidak Chennai. Hatun ya kadikum, dalam seratus cold. Apa itu orang asa bayil, kana pernah jenam, kunyad, ini sebaye, ibu dara kana nade, at gelak Chennai kalau, artadu matai, padi muna nupad, anjamatavisi. Unda dewa makal, belicatenda makal, adat itu itu unda betul boy, nala matu bishema, ah, 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 madhi, abadap mani pogum padar ubeda kadakum, ini sebab ilanda, endera, padar, iwan wuor ubadesan kiatal wuor jalan amar. Yaitreya katalan katang motor ni kita awam parai bang motor bawa ibu parai banyak motor. Ini katnya untuk cium padar ay. Kakek nadi kumbu ang motor bawa. Angin nadi cah ini motor. Ini padar bola. Yang nama ni untuk cium. Ini kini ada telah cak kiri. Yang zaman dia payil ni dikum. Alleluia. Alleluia. Mani ay itu la kuatam bawa mani ay. Awan jah kalan jitu lewat dikum. Awan jah sabayil. Padar gel wala kat telu patte patum. Akini unde cutte dikenna da, aden diabasta. Adu unde dewa sabayda, anggatun jalanu bo, nama da jiwida til kana padeno. Nalla muttu galai, nalla kuadambu mani galai, dewa makal kana padu unde dikeno. Alleluia. Matai patin da padenar. Ho, enggan dewa ay, dailla beli periti tanan nariyama. Matai patin da padenar. Waicha, illa pravina pola. Pravina pola, nenggal adu cieno. Kabadat terbaik dikenal sarpat terpole, uti apa sarpa sandadi ibadat kerakam. Puraban pole jiwi kena, paradnu bohum. Alleluia, mantulaya. Dewa tuhnya jiwan dia, aderisannya sabi liri kena prakal. Dewa makal, kalangga mila tanis kalangga maya, prakal abend sabi liri kena. Ibadat kerakam nanti dari pamp sarpam. Nalas serate cion. Aduh, untuk nama kita anu bota kandu beri kena. Mata yang cincin padi mohon. Dewa sabayil, aderisan sabayil angka upu. Mata warna ruji warna nada ya upu. Nengal bumi itu upa agunmu. Pena upa alinju boya cara mila itu upu. Nama kita natal pandal lah. Ippolom unda cila biitle. Upa wari ceritai lete berlam bete upayogyo. Adat lastil baru bawa ada endu ganam. Karta amanam manalum, ada yang dicium, kondo ini beri hilal, tatum. Apa dewa makal logatni ruji urukan na upu gala, macam upu ruji ulah upu, abade irikum. Sara mila tak, alingnya de, tala kuto, ada lah ibeda kano. Apa nalla mansula keno. Ada tadi alamat tade, rendu korinje lekana, padu nomende rendu. Garpulla kaniye. Karpalan da pavigal, കർപ്പ് നഷ്ടപ്പെടുത്തിയവർ ഇവിടെ കാണും, മാലിന്യപ്പെട്ടവർകൾ. മറ്റത് വാട്ടം ചുളുക്ക് മാലിന്യം ഒന്നുമില്ലാതെ ദേശസോട് ഈ കൂട്ടാമൻ്റെ സന്നിധിയിൽ നിൽക്കും. ഈ കറ പറ്റിയ പാപികൾ കൈവിടപ്പെട്ട് ഇവിടെ കിടക്കും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ കർപ്പുള്ള കന്യകയായി നിർമ്മല കന്യകയായി ക്രിസ്തു യേശു എന്ന ഒരേ പുരുഷന് വേണ്ടി നിയമിക്കപ്പെട്ടു. മെട്രാസിൽ ഒരു സംഭവം നടന്നു. ഒരുത്തൻ ഒരു ഭാര്യയെ കല്യാണം കളിച്ച് അവിടെ വിട്ടുകൊണ്ട് ഗൾഫിൽ പോയി. 3 വർഷം കഴിഞ്ഞ് അവൻ ഇവിടെ വരുമ്പോൾ ഇവള് വേറെ ഒരുത്തൻ്റെ കൂടിയാണ്. എന്ത് നടക്കുമെന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്, അവളെ കണ്ടത് ഊട്ടി അടക്കി ഒരു പിടി പിടിച്ച് ഒരു ചുവരോടെ. മനസ്സിലായ, ലോകത്തിൽ മനുഷ്യൻ ഇത്ര പാപത്തിൽ ജനനമെടുത്ത, പാപത്തിൽ ഗർഭം ധരിച്ച്, പാപ സ്വഭാവത്തിൽ വളർന്ന ഒരു മനുഷ്യന് ഇത്ര അനിഷ്ടം വരുമെങ്കിൽ, കർത്താവ് കാൽവരിയിൽ അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വേണ്ടി രക്ഷിച്ചു, അവന് കൃപ കൊടുത്ത് അവര് അവൻ അസ്വസ്ഥത കാട്ടി എങ്ങനെ ഇരിക്കും വരുന്ന ദിവസം? അല്ലേലൂയ, അല്ലേലൂയ. ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോ അവന് എന്തുമാത്രം പാപ അസുത്യ കണ്ണാരെ കാണാത്ത മഹാപരിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ ഡി എൽ മൂടി ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആ ദൃഷ്ടിയെ കുറിച്ച് പുള്ളി സ്ഥാപിക്കുമ്പോൾ, ഒരു ശിശുവിനെ ഒരു തുഷ്ടൻ ഒരു കത്തിയെടുത്ത് 4 കുത്തുകുത്തുമ്പോ പാപ സ്വഭാവമുള്ള നാം കാണുമ്പോ എങ്ങനെ ഇരിക്കും നമുക്ക്? മനസ്സിലാകുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്ന? അപ്പോൾ മഹാപരിശുദ്ധമുള്ള ദൈവത്തിന്റെ താനമാകുന്ന സോളിനെ പാപത്താൽ കറപെടുത്തി നശിപ്പിക്കുന്ന കൊല ചെയ്യുന്നവനെ കാണുമ്പോ ദൈവത്തിന് എങ്ങനെ ഇരിക്കും? സദർശവാക്യം 8:36 ഒന്ന് വായിക്കാം. സദർശവാക്യം 8:36 വേഗം വായിക്കണം. എനിക്ക് വിരോധമായി എന്നോട് പിളയ്ക്കുന്നവനോ തനിക്ക് പ്രാണകാര്യം വരുത്തുന്നു, മരണത്തെ ഇച്ഛിക്കുന്നു. കണ്ടാ ദൈവത്തിന്റെ വചനം, സോളിനെ നശിപ്പിക്കുന്നവൻ പ്രാണവേദന വരുത്തുന്നു, അവനെ പകയ്ക്കുന്നവൻ മരണത്തെ ഇച്ഛിക്കുന്നു. ഇന്ന് അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ പ്രമാണങ്ങളെ കൈക്കൊള്ളരുത്. അല്ലലൂയ, അല്ലലൂയ. അവന്റെ പ്രമാണം കൈക്കൊള്ളാത്ത യവനും അവനെ സോളിനെ എന്ത് ചെയ്യുന്നു? ഛേദിക്കുന്നു. അവനെ വിടത്തില്ല ദൈവം. അതുകൊണ്ടാ ഈ കാര്യം ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യും? 1-ാമത്തെ പുനർത്ഥാനത്തിന് പങ്കുള്ളവരാകും. അല്ലേലൂയ. വെളിപ്പാട് 20:6, വെളിപ്പാട് 20:6 വാക്യം വേഗം വായിക്കണം. 1-ാമത്തെ പുനർത്ഥാനത്തിന് പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. ഓ, ഇതിനു വേണ്ടിയാ പൗലോസ് പറഞ്ഞത്, വല്ലവിധനെയും അവന്റെ മരിച്ചവരുടെ പുനർത്ഥാനത്തിന്റെ ഏകി പകയ്ക്കുവാൻ എനിക്ക് ലാഭമായിരിക്കുന്നതെല്ലാം ഞാൻ ഛേദം നഷ്ടമെന്ന് എണ്ണുന്നു. അല്ലേലൂയ. അവന്റെ ക്വാളിറ്റി പറയാൻ യോഗ്യതയുള്ള ഒരുത്തരും ഇവിടെയില്ല, അമേരിക്കയിലില്ല. അങ്ങനെയുള്ള പൗലോസ് ഈ പുനർത്ഥാനത്തിന് ഓർത്തപ്പോൾ ആ പുനർത്ഥാനത്തിന്റെ ഏകി പകയ്ക്കുവാൻ ചപ്പൻ ചവറുമെന്ന് എണ്ണി വളരെ തന്നെ താഴ്ത്തി ഒരു അടിമയായി സ്വന്തം കൈകൊണ്ട് വേലകളെ ചെയ്ത് കർത്താവിനെ സേവിച്ചത് കാണുമ്പോൾ, ഓ എന്തോ ഒരു ഭാഗ്യം. എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ അപ്പോസ്തലൻ, ക്രിസ്തുവിന്റെ സ്ഥാനാപതി, അപ്പോസ്തലന് 1-ാമത്തെ ഭാഗ്യവും വെളിപ്പാട് ലഭിച്ച ഈ അപ്പോസ്തലൻ പറഞ്ഞത്, ഇതുവരെയും ഞങ്ങൾ തങ്ക ഇടമില്ലാത്തവരും. അല്ലേലൂയ. ഇതുവരെയും എന്താ? എന്തില്ല? തങ്കാൻ ഇടമില്ല. ഇതുവരെയും നിന്ദിക്കപ്പെട്ടവരും മനുഷ്യരുടെ മുന്നെയും ദൈവദൂതന്മാരുടെ മുന്നെയും വേടിക്ക പരിഹസിക്കപ്പെട്ടവരായിരിക്കുന്നു. ഇതാ കർത്താവിന്റെ മാതിരിയെ കണ്ടവൻ. അല്ലേലൂയ. ക്രിസ്തുവിനെ തരിശിച്ചവൻ പൗലോസിന്റെ ജീവിതം. അപ്പൊ ഇങ്ങനെ ഉള്ളതായ ജീവിതത്തിൽ ഇരിക്കുന്ന ഇവരാ 1-ാം പുനർത്ഥാനത്തിന് പങ്കുള്ളവൻ. 1 തെസ്സലോനിക്കർ 4:16-17 വായിക്കുമ്പോ മരിച്ചവർ ആത്മികൾ നിൽക്കും, രണ്ടാമത് നാമം ഒന്ന് കൊരിന്ത്യർ 15:51 52 വായിക്കണം. ഒന്ന് കൊരിന്ത്യർ 15:51-52 മുതൽ ഒന്നാമത്തെ പുനർത്ഥാനത്തിന് നാം പങ്കുള്ളവരായിരിക്കണം. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഈ അന്ത്യകാലത്തിൽ കണ്ണിമേക്കുന്ന, അത് നേരത്തെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ രൂപാന്തരപ്പെടി എടുത്തുകൊള്ളപ്പെടും. ഒരു കാര്യം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ഈ അന്ത്യകാലം എല്ലാവരും കേൾക്കത്തില്ല കേട്ടോ. ചിലവർ കേട്ടാൽ എന്ത് നടക്കുന്ന അവന് അറിയത്തില്ല. കാരണം ഇന്ന് ദൈവശബ്ദം കേൾക്കാത്തവന് അന്ന് ആ കാഹള ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അതിന് ഒരു എക്സാമ്പിൾ പറയുന്നു. ഒരു വീട്ടിൽ നിങ്ങൾ 4 പേരിരിക്കുമ്പോൾ ടെലിഫോൺ അടിക്കും, എല്ലാവരും കേട്ടോ. മനസ്സിലാകുന്നില്ല, 4 പേരും നമ്മളിപ്പോൾ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു, അവിടെ ടെലിഫോൺ അടിക്കുന്നു, എല്ലാവരും കേൾക്കും. എന്തൊരു പറയുന്നെന്ന് ആരാ കേൾക്കും? ഫോണെ കാതിൽ വെച്ചവരനാ കേൾക്കും. മനസ്സിലായ വിഷയം? ടെലിഫോൺ ശബ്ദം എല്ലാവരും കേട്ടു, ടെലിഫോൺ അടിച്ചാൾ എന്ത് പറയുന്നെന്ന് ആരും കേൾക്കും? ടെലിഫോൺ എടുത്ത് കാത്തിൽ വയ്ക്കുന്ന ആളിനാ കേൾക്കും. യോഹാൻ 12:28-29 അതിന് ഒരു ചില ദൃഷ്ടാന്തങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് തരുന്നു. യോഹന്നാൻ 12:28-29 വേഗം വായിക്കണം. കർത്താവിൻ്റെ അടുത്ത് പിതാവ് സംസാരിച്ചപ്പോൾ, സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവിടെ എന്തു പറഞ്ഞു? കണ്ട, വല്ലവത് മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയാ? ശബ്ദം ആരെന്ന് കേട്ട്? ചോദിച്ചവന് ഉത്തരം ലഭിച്ചു കേട്ടോ. അല്ലേലൂയാ. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ദൈവ മക്കൾ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തിന്റെ ഉത്തരം ലഭിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു പ്രാന്തി പിടിക്കും. എന്തോടാ ഇവിടെ ഇടിവെട്ടുന്നത്? മനസ്സിലായോ? മനസ്സിലായോ? മർമ്മം. ഇതാ പൗലോസ് പറഞ്ഞ, ഇതൊരു മർമ്മം. ഇത് വേണമോ വേണ്ടിയോ? ഈ അനുഭവം കണ്ട, കർത്താവിന്റെ കാലത്തിൽ ചോദിച്ചതേ, പിതാവ് ഉത്തരം ഇട്ടി പറഞ്ഞത് അടുത്തിരുന്ന് എല്ലാരും ആരാ? സീസറാ, ഭക്തന്മാരാ. ഇടി മിന്നുന്നത് പോലെയാ ഒരു ഇടിമുളക്കം അവരുടെ കേട്ടത്. അടുത്തത്, ഇപ്പൊ ഭൂമിയെല്ലാം കുലുങ്ങുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തിൽ അമ്പൂരി തിരുവനന്തപുരത്തിന്റെ അടുത്ത് ഞാനെല്ലാം നടന്നു പോയി അവിടെ സുവിശേഷം പ്രവർത്തിച്ചേടാം. ഇന്ന് കാലത്ത് ഇന്റർനെറ്റിൽ ന്യൂസ് കണ്ട ഉടനെ ഞാൻ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പാദപ്പെട്ട ഇടം 40-45 മരിച്ചു. ഇപ്പം അവിടെ അവിടെയാ വെട്ടും ഇതും ഉണ്ടാകുന്നു. മനസ്സും ആരും ഇത് ഗ്രഹിക്കുന്നില്ല കേട്ടോ. അല്ലേ ലൂയാ. അടുത്തത് വായിക്കാം. അപ്പോസ്തലൻ 22:9 അപ്പോസ്തല പ്രവൃത്തി 22:9 വളരെ വ്യക്തമായി പറഞ്ഞു തരണേ. എന്നോട് കൂടെ ഉള്ളവർ വെളിച്ചം കണ്ടെങ്കിലും കേട്ടില്ല. കണ്ട, അല്ലേലൂയാ. പൗലോസിന് മാത്രം തന്നെ കേട്ടു കേട്ടോ, മറ്റവർന്ന് കേട്ടില്ല, കേൾക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവസപ്തം നീ കേൾക്കുന്നു, അല്ലേലൂയാ. മറ്റവൻ കേൾക്കണ്ട, നീ കേട്ടാ മതി. മറ്റവൻ അനുസരിക്കണ്ട, നീ അനുസരിച്ചാ മതി. അല്ലേലൂയാ. നീ ഏൽപ്പിച്ചാ മതി, മറ്റവനെ നീ ഗുണപ്പെടുത്തണ്ട. ഇവിടെ കണ്ട, മറ്റവരെല്ലാം വെളിച്ചം കണ്ട്, എന്നോട് സംസാരിച്ചവന്റെ സത്യം അവർ കേട്ടില്ല. ഇത് ആരിന് കേൾക്കാം ആരിന് കേൾക്കാൻ പറ്റത്തില്ലെന്ന് തെളിവിക്കാനാണ് ഞാൻ ഇത് എടുക്കുന്നത്. അടുത്തത് അപ്പോസ്തലർ 26:14 അപ്പോസ്തല പ്രവൃത്തി 26:14 എന്ന് എബ്രേയ ഭാഷയിൽ കേട്ടു. കണ്ട, എബ്രേയ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പോ ഇങ്ങനെ ഉള്ള പല സിംബോൾ നടക്കും. എന്നാൽ മറ്റൊരു പലതെല്ലാം കാണും. ദൈവസന്നിധിയിൽ ദൈവമക്കൾ ദൈവവചനത്തിന് ശ്രദ്ധയോട് ചെവി കൊടുക്കുമ്പോൾ ദൈവം പറയുന്നത് ഇവരിന് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിന് ശ്രദ്ധ ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് അക്കരെ പോകണമെങ്കിൽ നമുക്ക് അഞ്ച് കാര്യം ഒരുങ്ങുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യം. ഒന്ന്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? രാത്രി പകലായി ഇടപെടാതെ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കണം. ജീവിത വിശുദ്ധിയോട് കാക്കപ്പെടുവാൻ പ്രാർത്ഥന ആവശ്യം. ലൂക്ക 21:36 വേഗം വേഗം വായിക്കണം. ലൂക്കോസ് 21:36 ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാവറ്റിനും ഒളിഞ്ഞ് പോകുവാൻ, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ പ്രാർത്ഥരാകേണ്ടതിന്, യോഗ്യത അതിന്റെ ക്വാളിറ്റി തകുതി ആകേണ്ടതിന്, സദാകാലവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലത്തിലും നാം എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉണർന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല. ഉണർന്നു പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ പാപം ചെയ്യാതെ ആ ബോധത്തോട്, ജീവിതത്തിനെ കുറിച്ച് ബോധത്തോട് ഉണർവോട് ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ചിലവരിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് വാക്ക് വേദപുസ്തകത്തെ എടുത്താലേ ചാത്താൻ ഇവരെ കമത്തി വീഴ്ത്തും, ഉറക്കും. ഈ അമ്മ തൊട്ടിലിട്ട് താലാട്ടി ഉറങ്ങുന്നത് പോലെ, കൊച്ചിനെ ഉറക്കുന്നത് പോലെ ചാത്താൻ ഉറക്കം വരാത്ത വേദപുസ്തകം എടുത്താൽ മതി, ഉടനെ എന്ത് ചെയ്യും? ഉറക്കും. അതുപോലെ പ്രാർത്ഥിക്കാതിരുന്നാൽ മതി, ഉടനെ എന്ത് ചെയ്യാമ? മോനെ നല്ല ഉറങ്ങിക്കോ, കേട്ടാ ഉറക്കുന്ന അനുഭവം. അതുകൊണ്ടാ നമ്മളെ തട്ടി ഉണർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്ക വേണ്ടിയത് ഇന്നതെന്ന് നീ അറിയാതിരിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി അധിക ബലത്തോട് വാക്ക് കിടങ്ങാത്ത പെരുമുച്ചുകളോട് പ്രാർത്ഥിപ്പാനാ പരിശുദ്ധാത്മാവിനെ നൽകിയത്. അല്ലേലൂയ. ഈ സഹായം ഉണ്ടെങ്കിൽ നാം വീഴുമ്പോൾ അവൻ തട്ടി കൈ താങ്ങും. അല്ലേലൂയ. നാം മയങ്ങുമ്പോൾ അവ അകത്തെ ഉണർത്തി തരും. അല്ലേലൂയ. ഇവനെ പ്രാപിച്ചോളണം. അതുകൊണ്ട് യൂദാലേഖനം 20 വായിക്കാം. യൂദാലേഖനം 20 നിങ്ങള് പ്രിയമുള്ളവരെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അല്ലേലൂയ, അല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അറിയാമോ അറിയത്തില്ലയോ കർത്താവിന്റെ വരവ്? വേഗം പറയണം. അറിയാം. പരിശുദ്ധാത്മാവിന് അറിയാം. അവൻ ഇന്ന് അതുകൊണ്ടാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ജനത്തെ. അല്ലേലൂയ. അവനെ ക്രിസ്തുവെ വെളിപ്പെടുത്തി തന്ന് വചനത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ലോത്ത് കണ്ട സോദേമിൽ താമസിച്ചപ്പോൾ ദൂതൻ പോയി എന്ത് ചെയ്ത്? അവനെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നതുപോലെ ഇന്ന് താകമുള്ള ജനത്തെ, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ജനത്തെ അധികമായിട്ട് ഉണർത്തി അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അല്ലേലൂയ. അതുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. അടുത്ത്, നിത്യജീവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി അവന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. അല്ലേലൂയ. എതിർപാത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. ആത്മാവ് പ്രാപിക്കാതെ നീ ആത്മാവിൽ എങ്ങനെ പ്രാപിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും? ഒന്ന് കണ്ടുപിടിച്ചു കൊള്ളണം. അതുകൊണ്ട് കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് വേഗം പ്രാപിച്ചു. അല്ലേലൂയ. മാനസാന്തര്യപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കാത്തിരുന്ന് പ്രാപിച്ച് അന്യവാസ അടയാളത്തോട് ദൈവവരം കൃപയെ പ്രാപിച്ച് പൂർണ്ണരാകുംപടി പോകണം. അവരെ ദൈവത്തിന്റെ ആത്മാ നടത്തും, ഉണർത്തും, അവരിൽ സംസാരിക്കും. അടുത്തത് ഫിലിപ്പിയലേഖനം 3:20 എതിർപാർത്തിരിക്കുന്നവർ, കാത്തിരിക്കുന്നവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. മതി, தேகத்தை விட்டு பிரியணும், தேசத்தை விட்டு போகணும். இவடத்த கிரீன் கார்டும் இவடத்த பிஆர் எல்லாம் டெம்பரவரியா. அல்லேலூயா, அல்லேலூயா. நல்லா சிரத்தோணும். இவடத்த சிட்டிசன் சிட்டிசன் அல்ல, இவடந்து போகணும். இவட ஈ கப்பல் வந்து துறைமுகத்தில் கெட்டி இருக்கும். கப்பல் செயல் மூவ் ஆகும்போது கயர் அறுக்கப்படும். தெய்வம் நம்மட கயர்களை அறுக்கும் கேட்டோம். அல்லேலூயா. இவட கெட்டி வடம் முறுக்கி இருக்கின்றதெல்லாம் விட்டும். அல்லேலூயா. வெட்டும்போ போகும். அதான் ஒரு துறை விட்டு அடுத்த துறைக்கு அக்கறைக்கு நம்மளை கொண்டு போகுந்த கயர் அறுப்பு நடக்கும். விசா ரத்தாகும். நம்மட பௌரோத்தியம் சொர்க்கத்திலாகும். தேகத்தை விட்டு பிரியணும், தேசத்தை விட்டு பிரியணும். ஆ போதமுள்ளவர் இன்னும் ஒருங்கிக்கொள்ளணும். அல்லேலூயா. அதா நம்ம விஷயம். இதெல்லாம் ஒரு தவசத்தின் பிரசங்கத்தின் காரியம். அடுத்தது மத்தாய் 24:42. மத்தாய் 24:42 அதுவும் அதா உணர்ந்திருக்கா நான் பரையின்றது. உணர்ந்திருப்பேன். எப்போளா வருந்தன்னு அறியாத்தது கொண்டு எப்போழும் ரெடியா இருக்கணும். அல்லேலூயா. எப்போழும் ரெடியா இருக்கிற ஆயத்தத்தோடு இருக்கிற அனுபவம். சிலவரெல்லாம் கத்தாவே நான் இதுவரை எனக்கு வேண்டி ஒன்றும் செய்தில்ல, இனி என்ன செய்யணும்? கல்லறைக்கு போய சேஷமா? அதோ கிட்னியும் ரெண்டு காற்றும் ஆட்லர் எல்லாம் போய் ஈ மிஷின் இட்டு சுவாசம் வலிச்ச பிறகு செய்யணும். சிலவரெல்லாம் விழி கிட்டியாச்சு பறையும். ஆ ஒன்று ரிட்டையர்ட் ஆகி ஆ மக்களை எல்லாம் ஒரு காரியம் நின்ற கணக்கு கூட்டு போல எல்லாம். அல்லேலூயா. இன்ன தெய்வம் இன்னுள்ளதை இன்னும் செய்யணும். நாளை இன்னும் செய்யாம பற்றதில்ல. நாளை நின்றது அல்ல, அடுத்த நிமிஷம் வருது. எனக்கு அறியத்தில்லையோ. சிலவன் பறையும், ஒருத்தன் பறஞ்சு நான் ஸ்நானப்படும். அது யோர்தானில் சென்று ஸ்நானப்படும். எவ்வளோ சென்று ஸ்நானப்படும்? நான் பறஞ்சு நின்ற ஆயுசில் நீ ஸ்நானம் எடுக்கத்தில்லடா. இப்ப ரெண்டு ஹார்ட்டும் போய் ரெண்டு மூணு ஆப்ரேஷன் ஆகி இப்போ ஒரு பேஸ் மேக்கர் வச்சுக்கொண்டு வீல் சேர் என்ன எழுக்கா பற்றியில்ல. இப்ப சோதிச்சு அந்த தெய்வம் தந்த சமயத்தை நீ எந்த செய்தோ பிரதாவாக்கி. இப்ப நினைக்கு யோர்தான் காணாமோ? இனி இவட இருக்கிற வெள்ளத்தில் நினைக்கு இறங்கா பற்றுமோ? இந்த ஓரோ திவசம் கண்ணீரா விடிக்கிறது. கர்த்தாவ் தருந்த சமயம் வேல்யூ உள்ளதா? அல்லேலூயா. நம்மட கணக்கு கூட்டு போல இல்ல, தெய்வத்தின் கணக்கு கூட்டு. அல்லேலூயா. அதுகொண்டா பரஞ்ச அற்ப மனுஷா ஒரு முடி வெள்ளையாக்கானோ வெள்ளைய கருப்பாக்கானோ நின்று கொண்டு சாதிக்கத்தில்லோ. பின்ன நின்று கொண்டு எந்த செய்ய பற்றும்? அதுகொண்டு சிரத்தோளணும். நம்மட ஆயுசாத்திரே உள்ள தெய்வத்தின் கரங்களில். அதுகொண்டு எப்போலும் நாம் காத்திருக்கணும். எபிரேயர் 9:28 காத்திருக்கிறதின குறிச்சு. எங்கே காத்திருக்கிறது? ஒன்பதின்ற 28. தனிக்காய் காத்து நிற்கிறவரின் வேண்டி பிரத்யட்சமாகும். தனிக்கு வேண்டி காத்து நிற்கிறவரின் வேண்டி, ரெண்டாவது அவருடைய ரட்சைக்கு வேண்டி. அதான் ஈ சரீர வீண்டெடுப்பாகுந்த ரட்சைக்கு வேண்டி அவன் ரெண்டாந்தரம் பாவம் இல்லாதவனாய் பிரத்யட்சமாகும். அல்லேலூயா. அவனாய் காத்திருக்கின்ற ஒரு பாக்கியவான்மார். அல்லேலூயா. இன்னும் அதுகொண்டா தெய்வ மக்கள் காலம் அறிஞ்சு தங்களோட சமயம் அறிஞ்சு ஈ கர்த்தாவின் வேண்டி, கர்த்தாவ் தன்ற ஐதீக ஜீவகாலத்தில் தன் வேலை தகச்சு பிதாவே நான் நின்ற அடுக்கலேக்கு வரணும்னு அவன் பறஞ்சு, அதுபோல அவருடைய வேலையெல்லாம் செய்து என் கர்த்தாவே கண்டா. வேத புஸ்தகம் தொடங்குனது ஆதியில் தெய்வம், ஆரம்பத்தில் தெய்வம், லாஸ்டில் அவசானிக்கிறது ஆமேன் கர்த்தாவாகிய இயேசுவே வேகம் வரணுமே. கண்டா ஆதியில் தெய்வம் என்று தொடங்கிய வேத புஸ்தகம் முடியுன்னது ஆமேன் இயேசுவே வேகம் வரையணும்னு. ஆ போதமுள்ளவன் அவன் கர்த்தாவின் பிரத்யட்சதைக்கு வேண்டி ஒருங்கி காத்திருக்கும். அடுத்து மத்தாய் 25:10. மத்தாய் 25:10 ஈ அனுபவம் உள்ளவர் மாத்திரமே கர்த்தாவின் வரவில் போக பற்றும். சேர்ந்தோம் கல்யாண சத்தியைக்கு சேர்ந்து நமக்கு 10 கன்னிகளோட விஷயத்தில் பரையணும்.
എണ്ണ കുറയാതെ തീപാണയാതെ രക്ഷയുടെ പ്രകാശം ആത്മാവിൻ്റെ ദൈവം തന്ന കൃപാവരങ്ങളെ കെടുപ്പിക്കാതെ അത് കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ ജനം പോയി. എണ്ണ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 10:1-1 വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നു ഈ സഭ പോകുന്നത് കണ്ട എക്കാളമെന്ന് ഊതും ജനം എല്ലാവരും പെരുന്തുനിയായിട്ട് ഊതും സഭ എന്ത് ചെയ്യും പുറപ്പെട്ടു പോകും. അതുപോലെ കർത്താവിൻ്റെ ആ സത്യം കേട്ടത് ഇവരെല്ലാം ഭൂമി എന്ത് ചെയ്യും ഉടനെ വിട്ടയക്കും. ഇവർ പറന്ന് പരമപിതാവോട് ചേരും. അതിൻ്റെ ശേഷം അധർമ്മമൂർത്തി ഇവിടെ വെളിപ്പെടും. 2 തെസ്സലോനിക്കർ 2:8. അതുകൊണ്ട് വളരെ 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 നാം കവനമായിട്ടിരിക്കണം. വളരെ വേഗം വായിക്കണം. അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ അപ്പോ ഇന്ന് സഭയ്ക്ക് നല്ല ശ്രദ്ധിച്ചോളണം. ഇന്ന് ഒരു കഷ്ടതയില്ല. എന്നാൽ സഭയ്ക്ക് ഉപദ്രവമുണ്ട്. ഏത് ഉപദ്രവം എന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 14:22 വായിക്കുന്ന നാം ഇന്ന് സത്യം അനുസരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഉപദ്രവമാണ്. പരിഹാസമുണ്ട്, നിന്ദ ഉണ്ട്, അവമാനമുണ്ട്, ദൂഷണമുണ്ട്. എന്നാൽ കഷ്ടതയെ ഞാൻ മൂന്നായിട്ട് പിരിച്ചു പറയാം. കഷ്ടത, അധിക കഷ്ടത, മഹാകഷ്ടത, പൂർണം, പരിപൂർണം, സമ്പൂർണം. അതിൻ്റെ പുറവില്ല. നല്ല ശ്രദ്ധിച്ചോളണം. ഇന്നും പറയുന്നത് കഷ്ടത, അധിക കഷ്ടത, മഹാകഷ്ടത. കഷ്ടത സഭയ്ക്ക്, അധിക കഷ്ടത കൈവിടപ്പെട്ട സഭയ്ക്ക്, മഹാകഷ്ടത യഹൂദൻ. മനസ്സിലായ? അപ്പൊ ഇന്ന് നടക്കുന്നവരോട് നടക്കാത്തവൻ കുതിരയോട് എങ്ങനെ ഓടും? ചിലവനിലെല്ലാം വിചാരിക്കുന്ന ഓ കൈവിടപ്പെട്ട പിന്നും കുറച്ച് പിടിച്ചു പോകാമെന്ന്. ഒറ്റ മനുഷ്യൻ പോകാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ നിന്ന് തെളിവെടുത്തു തരാം. യഹൂദൻ അല്ലാതെ ഇന്നിരിക്കുന്ന ഒറ്റ ഒരുത്തം പോകത്തില്ല. എത്ര സംഭവം തരണം, എത്ര സംഭവം. ഇന്ന് നമുക്ക് അമേരിക്ക വേണമെങ്കിൽ പാസ്പോർട്ട് വേണം. അതിൽ മുത്തരമുണ്ട്, നാമമുണ്ട്, ലക്കം നമ്പറുണ്ട്. ഈ മൂന്നില്ലാതെ ഒരാളിന് വരാൻ പറ്റത്തില്ല. ക്രെഡിറ്റ് കാർഡിൽ ഇത് മൂന്നുമുണ്ട്. എല്ലാത്തിലും ഇത് മൂന്നുമുണ്ട്. അതുപോലെ ഇന്ന് നമ്മളെല്ലാം അതെല്ലാം എടുത്തായി കേട്ടോ. ഇനിയിപ്പോ അവൻ്റെ പ്രത്യക്ഷതയിൽ വരുന്ന ഇത് എല്ലാവരും വീഴും. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നാളെ സഭ ആരാധനയിൽ തുടർന്ന് സംസാരിക്കും.